അനുഗ്രഹീതരായ ദൈവഭർത്തന്മാർക്ക് ഇരുവർക്കും അവിടെയുള്ള എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും വാർത്തമുള്ള കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും രണ്ടുപേര് ട്രെയിനിൽ ഇങ്ങനെ പോവുകയായിരുന്നു, അഭിമുഖമായിരുന്നു കൊണ്ട് സൈഡിൽ, രണ്ടുപേരും വിൻഡോ സൈഡിലായിരിക്കുന്നു, സ്നേഹിതന്മാർ, ഭയങ്കര സ്നേഹിതന്മാരാണ്. അവരുടെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡില് ഒരു ഗോൾഡ് ചെയിനുള്ള വാച്ച് ഉണ്ടായിരുന്നു. ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ആ വാച്ച് പെട്ടെന്ന് ട്രാക്കിലേക്ക് വീണു. ആകെപ്പാടെ പോളും, അയ്യോ എന്റെ ഗോൾഡ് ചെയിൻ വാച്ച് പോയല്ലോ എന്ന് ആള് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ആ കമ്പാർട്ട്മെന്റിൽ, ആ ബോഗിലുള്ള പ്രത്യേകിച്ച് ക്യാബിൻ്റെ അകത്തുള്ള എല്ലാവരും ഭയങ്കര ബഹളം, ചെയിൻ പിടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് വരും ബഹളം. പക്ഷെ കൂട്ടുകാർ എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല, ആത്മസുഹൃത്ത് ഒന്നും മിണ്ടുന്നില്ല, ഒരേ ഇരിപ്പ് പുറത്തേക്ക് നോക്കി. പെല്ലാങ്ങൾ പറഞ്ഞു, ഇവനെന്താ കൂട്ടുകാരനെ, ഇവന് 50 വയസ്സ്, ഗോൾഡൻ ചെയിൻ പോയിട്ട് പോലും, നമ്മളെല്ലാം ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയിൻ പിടിക്കുകയും എന്താണ് ഇതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവനെന്താ കൂട്ടുകാരന്, ഇവനിങ്ങനെ നിശബ്ദനായിരിക്കുന്നല്ലോ. കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ നിന്നു, ഞാൻ ഇറങ്ങി നിന്നു. നിന്നപ്പം സ്നേഹിതൻ പറഞ്ഞു, ഇവിടുന്ന് ഒരു 11 ഇലക്ട്രിക് പോസ്റ്റ് പുറകോട്ട് താണ്ടിയാൽ വാച്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞ മനസ്സിലായോ? സ്നേഹിതനെ സഹായിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിശബ്ദതയിലൂടെ. ചെയിൻ വാച്ച് പോയപ്പോ മുതൽ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അദ്ദേഹം എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. കൃത്യമായി 11 ഇലക്ട്രിക് പോസ്റ്റ് ബാക്കിലേക്ക് ചെന്നാൽ അവിടെ എക്സാക്ട് ആ വാച്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയിൻ പിടിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നും ആ എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. പക്ഷെങ്കിൽ സ്നേഹിതൻ, അവന്റെ നിശബ്ദത പോലും സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു സഹായമായിരുന്നു. സ്തോത്രം. എന്നതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിന് ചില നിശബ്ദതകൾ നമുക്ക് അനുഗ്രഹമാണ്, നമ്മളെ മോൾഡ് ചെയ്യുക. സ്തോത്രം. പഠനത്തിന്റെ വാക്യമുണ്ട്, കർത്താവ് അവരെ താഴ്ത്തുവാൻ, ദൈവം യഹോവ അവരെ താഴ്ത്തുവാനും അവരെ വിശപ്പിക്കുകയൊക്കെ ചെയ്തത്. ആവർത്തനം 4:8, ആവർത്തനം 8:2. വിശപ്പിക്കുകയും താഴ്ത്തുകയും ചെയ്ത് 40 വർഷം നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ ഓർക്കണം. എന്നിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നറിയുവാൻ. സർവജ്ഞനായ ദൈവത്തിനെല്ലാം വായിച്ചറിയാൻ കഴിയുന്നവനാണെങ്കിലും സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ ആരാണെന്ന് വ്യക്തമാകുന്നത്. അതൊന്ന് കർത്താവിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പരിശോധനകളും പ്രതിസന്ധികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആരാന്നറിയുന്നത്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നിശബ്ദത പോലും നമുക്ക് അനുഗ്രഹമാണ്. ചില സന്ദർഭത്തിൽ ദൈവത്തിന്റെ നിശബ്ദത പോലും നമ്മെ ആരാണോ തെളിയിക്കുന്ന സന്ദർഭമാണ്, നമ്മളെ മോൾഡ് ചെയ്യുന്ന സന്ദർഭം. ഇന്നലെ നമ്മൾ അവസാനം ചിന്തിച്ച കാര്യം, അല്പം കട്ടിയുള്ള കാര്യമാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ ഒരു പക്ഷേ മനസ്സിൽ ചിന്തിച്ചാലും എനിക്ക് തോന്നുന്നത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. എന്താ അറിയോ, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ 4 പ്രധാനപ്പെട്ട, അതായത് വ്യക്തിത്വത്തിന്റെ ഛായാചിത്രം എന്നാണ് പറയുന്നത്. വ്യക്തിത്വത്തിന്റെ ഛായാചിത്രമാണ് എനിക്കത് പറഞ്ഞ കൺക്ലൂഡ് ചെയ്യണത്. നമ്മൾ അറിയുന്നതും നമ്മളെ അടുത്തറിയുന്നവരും നമ്മെ അറിയുന്ന ചില മണ്ഡലങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്കും അറിയാവുന്ന ചില കാര്യമുണ്ട്. അതിനാണ് ഓപ്പൺ സെൽഫ് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളും അറിയുന്നു, നമ്മളെ അറിയുന്നവരും അറിയുന്ന ചില ഒരു ഒരു സ്ഥലം നമുക്കുണ്ട്. ആ സ്ഥലത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കും ഇഷ്ടമല്ല നമ്മുടേത്. ഇപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ട് സ്ഥിരം വരുന്നവരാ, നമുക്കും അറിയാം ലേറ്റ് ആണെന്ന്. ചിലർക്ക് മറ്റേ അവരൊന്നും ലേറ്റ് ആയിട്ട് വരും. പിന്നെ ചില കാര്യങ്ങൾ നമുക്കറിയാം, ചില കാര്യങ്ങളിൽ ഞാൻ മുൻകോപിയാ, എനിക്കറിയാം. എന്നെ കുറിച്ച് അടുത്തറിയാവുന്നവർക്കും അറിയാം. ഇതെല്ലാം ഓപ്പൺ സെൽഫാ കേട്ടോ, ഇന്നലെ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ഓപ്പൺ സെൽഫാ. എനിക്കറിയാം ഞാൻ മുൻകോപിയാണെന്ന്, എന്നെ കുറിച്ച് അടുത്ത ആൾക്കും അറിയാവുന്ന ആൾക്കാരും അറിയാം ഞാൻ മുൻകോപിയാണെന്ന്. ഇങ്ങനെ ഓരോരോരോ കാര്യം നിർത്തെ, ഓരോരോ കാര്യം എടുത്തു, പോസിറ്റീവ് നെഗറ്റീവ്. നമ്മളും അറിയുന്നു, നമ്മളെ അറിയുന്നവരും അറിയുന്നു. അതിന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് മണ്ഡലത്തിൽ നോക്കി നമുക്കും ആഗ്രഹമുണ്ട്, നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർക്കും ഒരു ആഗ്രഹമുണ്ട്, അവിടെ ഒന്ന് ശരിയായാൽ കൊള്ളാം. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പൺ സെൽഫിൽ രണ്ട്, അത് ഹിഡൻ സെൽഫ്. ആർക്കും അറിയില്ല, പക്ഷെ നമുക്ക് നമ്മളെ അറിയാം. ആ മണ്ഡലത്തിൽ ഒരു വലിയ മാറ്റം, ജയം നേടാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ആർക്കും നമ്മളെ തുറന്നു കൊടുത്തിട്ടില്ല ആ മണ്ഡലം, പക്ഷെ നമുക്കറിയാം അവിടെ ഒരു വലിയ ദൈവത്തിന്റെ സ്പർശനം ആവശ്യമുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളൊരു ഹിഡൻ സെൽഫ് നമുക്കുണ്ട്. ഇന്ന് പകൽ നമുക്കതും പറയാം, കർത്താവേ ആരും അറിയുന്നില്ലെങ്കിലും ഞാൻ മാത്രം അറിയുന്ന ആ മണ്ഡലത്തിൽ നിന്റെ ഒരു കർത്തിന്റെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. സ്തോത്രം. മൂന്ന്, അത് എന്താ, ബ്ലൈൻഡ് സെൽഫ. നമുക്ക് നമ്മളെ കുറിച്ച് അറിയത്തില്ല, മറ്റുള്ളവർക്ക് നമ്മൾ അറിയാം. ഇപ്പം ഈ എന്തു ചെയ്താലും നമുക്ക് നന്നായിട്ട് തോന്നുക, മറ്റുള്ളവർക്ക് അറിയാം അതിനകത്തെ വീക്ക്നെസ്. അങ്ങനെ ചില ആൾക്കാരുണ്ട് കേട്ടോ. അതിന്റെ ഞാനതിനെ അതിപ്പം അതിനകത്ത് അത് പോസിറ്റീവ് അതിന് നെഗറ്റീവ് വശമാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താലും എനിക്ക് നല്ലതാണെന്ന് തോന്നുക. ഞാനൊരു പാട്ട് പാടി, അല്ലെങ്കിൽ ഞാനത് പ്രസംഗിച്ചു, ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം അഭിപ്രായപ്പെട്ടു, ആ അഭിപ്രായം തെറ്റാണെന്ന് കേട്ടവർക്കെല്ലാം അറിയാം. പക്ഷെങ്കിൽ നമുക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല, ബോധ്യപ്പെടുന്നില്ല. പക്ഷെ അതൊരു നേച്ചറായി തീരുന്നല്ലേ. അപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ച് പുകച്ച തോന്നുന്നു, പക്ഷെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, പുച്ഛം തോന്നുന്നു. നേരെ തിരിച്ച് പോസിറ്റീവ് വശം പറയാം. നമുക്ക് നമ്മളെക്കുറിച്ച് എപ്പോഴും ഇച്ഛാഭംഗം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതായത് അപകർഷതാബോധം ഉണ്ടാകുക നമുക്ക് എപ്പോഴും. പക്ഷേ മറ്റുള്ളവർ നമ്മൾ നോക്കുമ്പോൾ എന്തിനാ ഇദ്ദേഹം അപകർഷതാബോധം നിൽക്കുന്നത്, സാധാരണ ആൾക്കാരെക്കാളും ലെവൽ ഉയർന്ന ഇദ്ദേഹം നിൽക്കുന്നത്, ഇതിന്റെ മുഴുവൻ ആക്യൂസും എല്ലാ കാര്യത്തിലും എന്തിനാ ഇദ്ദേഹം പിന്നെ അപകർഷതാബോധം കൊണ്ട് നടക്കുന്നത്, എല്ലാ കാര്യത്തിലും ഇദ്ദേഹം മറ്റുള്ളവരെക്കാൾ മികച്ച ആളാണെന്ന് മറ്റുള്ള നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ നമുക്കൊരു അപകർഷതാബോധം, ഒരു സന്ദസ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സന്ദസ് പഠിപ്പിക്കുന്നു നമുക്ക് കൊണ്ട് ശരിയായില്ല ശരിയായില്ല. പക്ഷെ അത് കണ്ടുവരുന്ന ആൾക്കാർ പറഞ്ഞു ഇഷ്ടം പറ്റ നല്ലതായിരുന്നു. അപ്പം ഓരോരോ മണ്ഡലത്തിൽ, അപ്പം നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നു ഡാഡി നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ശ്രദ്ധിക്കുന്നു, എന്നാലും നമുക്ക് ഇച്ഛാഭംഗം. പലർക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്, പല കാര്യം നന്നായി ചെയ്തിട്ടും ഇച്ഛാഭംഗത്തിൽ ഇരിക്കുക. ഇത് പറഞ്ഞു വന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം, സ്വർഗത്തിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് പറഞ്ഞാൽ ഇപ്പഴും പറഞ്ഞു, ഇനി അത് കയറി വരുന്ന സമയമൊന്നുമില്ല. സ്വർഗത്തിൽ എന്തില്ല? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല, സുപ്പീരിയർ അപകർഷതാബോധവും സ്വർഗത്തിലില്ല, ഉത്കർഷതാബോധവും ഇല്ല. യോഹന്നാൻ ഒന്നാം ലേഖനം 3:1-2, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അതേ നാം അങ്ങനെയാകുന്നു, നാം ഇന്നതായി തീരുമെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല, അല്ലെങ്കിൽ വെളിപ്പെട്ടിട്ടില്ല. കർത്താവ് താൻ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരായി തരും. വി വിൽ ലൈക്ക് ഹിം. ഹിന്ദു മതത്തിലൊക്കെ ചിന്ത, ഞാൻ ഇതൊക്കെ പറയുമ്പോഴേ റൂട്ട് മാറുന്ന ഒന്ന് ചിന്തിക്കരുത് കേട്ടോ. നമുക്കൊരു ഒരു വിശാല ചിന്തയുണ്ടാകും, നമ്മുടെ വിശ്വാസത്തിന്റെ സത്യം ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയാം. ഹിന്ദു മതത്തിലൊക്കെ എല്ലാ നദികളും ചെന്ന് കടലിൽ എന്ത് ചെയ്യുക, ഫ്യൂസായി പോവുക, ലയിക്കുക, അങ്ങനെ അവരുടെ വിശ്വാസം. ബ്രഹ്മനിൽ എന്ത് ചെയ്യുക, ലയിച്ചു തീരുന്ന രീതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പുൽക്കൊടിയും ഒരിക്കൽ ബ്രഹ്മനാകും. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആരാ, ഞാൻ ബ്രഹ്മനാ എന്ന് പറയാം. അതായത് ദൈവത്തിന്റെ ആ ഭാഗം തന്നിലുണ്ടെന്നുള്ള ആ ഒരു, അതായത് പരബ്രഹ്മത്തിന്റെ ആ ഒരു ഭാഗം തന്നിലുണ്ടെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് എല്ലാ നദികളും ചെന്ന കടലിൽ ഇമേർജായി ഒരിക്കലും പമ്പാനദിയും വരട്ടയാറും ഭാരതപ്പുഴയൊക്കെ ചെന്ന് അറബിക്കടലിൽ ചെന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ പമ്പാനദിയെല്ലാം വരട്ടയാറും ചാലിയാർപ്പുഴയും വെവ്വേറെ കാണുമോ? ഇല്ല, അതെല്ലാം പിന്നെ ഫ്യൂസായി പോവുകയാണ്. ഹിന്ദുമതത്തിലെ വിശ്വാസമാണ് എല്ലാവരും ഭ്രമണിൽ ലയിച്ച് എന്ത് ചെയ്യും, വിലയം പ്രാപിക്കുന്നു, പിന്നെ ഞാനില്ല നീയില്ല. അതുകൊണ്ടാണ് സാധനം പറഞ്ഞ അദ്വൈതം ഒന്നേ ഉള്ളൂ. പോട്ടെ, അതൊക്കെ നിൽക്കട്ടെ. ക്രിസ്ത്യ വിശ്വാസം എന്ന് പറഞ്ഞ ഒരിക്കലും അതല്ല. നമ്മളാരും ദൈവങ്ങളായിത്തീരുന്നില്ല, ബട്ട് വി ഹാവ് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആൻഡ് പേഴ്സണാലിറ്റി. നാം അവനെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരായിത്തീരും. നമ്മൾ ആരും ദൈവത്തിൽ ലയിച്ച് നമ്മൾ ഇല്ലാതായി പോകുന്നില്ല, മറിച്ച് ഇന്നത്തെ താഴ്ചയുള്ള ഈ ശരീരം മാറി ഒരു വിൺമയ ശരീരം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ മുഖാമുഖമായി കണ്ട് നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ആ സ്വർഗത്തിൽ എന്തില്ല? ആ നമ്മൾ ബദേൽ ഐ പി സിയിലുള്ളവരെല്ലാം ഒന്ന് കൂടണം, പാസ്റ്റർ പറഞ്ഞു, പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ഒന്ന് കർത്താവിനെ സ്തുതിക്കണം സ്വർഗത്തിൽ ചെന്നിട്ട്. ബദേൽ ഐ പി സിയിലുള്ളവരെല്ലാം ഒന്ന് വന്ന് നമ്മൾ കർത്താവിനെ, നമ്മൾ ഏതാരും ആരും നഷ്ടപ്പെടാതെ എല്ലാവരും വന്നല്ലോ സ്വർഗത്തിൽ. നോ നോ, അങ്ങനെ ഒരു കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെയും ആ പരിമിതിയുടെയും അതിന് മീതെ ആയിരിക്കും. പിടിക്കുന്നുണ്ടോ? ബിയോണ്ട്, വി വിൽ ബി ബിയോണ്ട് ദാറ്റ് ലിമിറ്റേഷൻസ്. അങ്ങനെയുള്ള പരിധിക്കും പരിമിതിക്കും അപ്പുറമായിരിക്കും നമ്മൾ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുടുംബം ഫാമിലി ഗെറ്റ് ടുഗതറോ ചർച്ച് ഗെറ്റ് ടുഗതറോ ഒന്നുമില്ല അവിടെ. നമ്മൾ അങ്ങനെയുള്ള ചിന്തയ്ക്കും പരിമിതിക്കും ഒക്കെ അപ്പുറമായിരിക്കും. ശ്രദ്ധിക്കുക, മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടെ അപകർഷതാബോധവും ഇല്ല, ഉത്കൃഷ്ടതാബോധവും ഇല്ല. എന്താ എന്റെ അർത്ഥം? കിരീടങ്ങൾ പ്രാപിച്ചിരിക്കുന്ന കാണുമ്പോൾ ശോ, എനിക്ക് രണ്ട് കിരീടം കുറവാണല്ലോ, ഇങ്ങനെ ഓർത്തിരിക്കുക നമ്മൾ. അതിനകത്തില്ല അവിടെ. ആ ഇപ്പൊ ഒരാൾ പറയാം, ആ ജോസ് പാസ് ഇവിടെ വന്നു, ഇവിടുത്തെ ഒരു വിശ്വാസി, എന്നേക്കാൾ രണ്ട് കിരീടം അദ്ദേഹത്തിന് കൂടിയപ്പോ ഞാൻ അവിടെ പോയി പരിശോധന ചെയ്തപ്പോ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കണ്ടതാണല്ലോ, എന്നേക്കാൾ കിരീടം കൂടുതലുണ്ടല്ലേ, ശേ അതെന്തായി പോയി എന്നൊരു ഇച്ഛാഭംഗം അപകർഷതാബോധം എനിക്കില്ല സ്വർഗത്തിൽ. അദ്ദേഹത്തെ എന്നേക്കാൾ കൂള് കിട്ടിയോണ്ടുള്ള ഉത്കൃഷ്ടത എന്തെയും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഉത്കൃഷ്ടത എന്ത്, അപകർഷതാബോധം ഒന്നും എവിടെയില്ല, സ്വർഗത്തിലില്ല. മറിച്ച് നമ്മുടെ എല്ലാവരും ശ്രദ്ധ ആരായിരിക്കും, നമ്മുടെ കർത്താവായിരിക്കും. നമ്മളെല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ അവിടെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വന്നത് മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് എന്താ, എന്താ അത്, ബ്ലാങ്കാ, സോറി ബ്ലൈൻഡ് ബ്ലൈൻഡ് സെൽഫ് ആ ബ്ലൈൻഡ് സെൽഫ് ആ ബ്ലൈൻഡ് സെൽഫിൽ പിന്നെ നമ്മൾ നമ്മളെ അറിയുന്നില്ല, മറ്റുള്ളവർ നമ്മളെ അറിയുന്നു. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കർത്താവേ, അത് അപകർഷതാ ബോധമോ ഉത്കർഷചിന്തയോ ആയിക്കോട്ടെ, ആ മണ്ഡലത്തിനും കർത്താവ് നിന്റെ ഒരു സ്പർശനം എനിക്ക് ആവശ്യമാണ്. നാലാമത്തെ മണ്ഡലം എന്താ? എന്താ? അൺനോൺ സെൽഫ്. നമുക്കും അറിയത്തില്ല, മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് അറിയാത്ത, നമ്മളൊക്കെ ഇങ്ങനെ ആയി അതിനൊക്കെ പിന്നിൽ പക്ഷെ മറ്റു പല കാര്യങ്ങൾ കാണും. പക്ഷെങ്കിൽ ഇന്ന് അനുഭവിച്ച തിക്കാനുഭവങ്ങൾ അല്ലെങ്കിൽ നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, അതിന്റെ മധ്യത്തിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് സന്തോഷമോ ദുഃഖമോ ഉണ്ടെങ്കിലും ഒരു കാര്യം ഓർക്കുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിന്റെ അജ്ഞതയ്ക്കപ്പുറത്ത് നമ്മെ അറിയുന്ന ഒരു ദൈവം, ജ്ഞാനിയായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ നാല് മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ സ്പർശനം ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളത്, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ നാല് മണ്ഡലത്തിൽ നമുക്ക് ആരുടെ സ്പർശനം ആവശ്യമുണ്ട്? കർത്താവിന്റെ സ്പർശനം ആവശ്യമുണ്ട്. എന്തുകൊണ്ടതറിയാമോ? നമ്മെ സ്നേഹിക്കുന്ന, ഉള്ളതുപോലെ നമ്മെ അംഗീകരിക്കുന്ന, സ്തോത്രം, നമ്മളെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഇന്നലകൾ ഇന്ന് നാളെ അറിയുന്ന ദൈവം, ആ ദൈവം മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്റെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും എന്റെ കർത്താവെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും എല്ലാ തലങ്ങളെയും ഒരുപോലെ അറിയുന്ന കർത്താവെ, സ്തോത്രം. 139 സങ്കീർത്തനയെ ശ്രദ്ധ തിരിച്ചാൽ 1 മുതൽ 4 വരെ, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 139 സങ്കീർത്തനം 1 മുതൽ 4 വരെ, 14 മുതൽ 16 വരെ, സാംസ് 1:39, 1-4 and 14-16.
യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല.
ശ്രദ്ധിക്കണം, ഈ നാല് മണ്ഡലങ്ങളെ തൊട്ടറിയുന്ന ഒരു ദൈവം, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഇത് മൂന്നും തൊട്ട് പറയുന്ന ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. ഈ നാല് മണ്ഡലത്തിൽ നമുക്ക് ഉയർച്ചയോ താഴ്ചയോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നമ്മൾ വിഷമം സഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ചേഞ്ച് എനിക്ക് വേണം കർത്താവേ, എന്റെ ആന്തരിക അനുഭവത്തിൽ കർത്താവേ, അന്തർഛായയിൽ എനിക്കൊരു മാറ്റം ആവശ്യമായി മേഖലയിൽ എന്ന് ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ആ കരം, ആ ഹൃദയത്തെ, ജീവിതത്തെ ദൈവരങ്ങളിലേക്ക് ഒന്നൊരുപ്പിച്ച് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, എന്നെ മുമ്പും മുമ്പും അറിയുന്ന ദൈവം, സ്തോത്രം, നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല, എന്റെ നടപ്പും എന്റെ കിടപ്പും എന്റെ ഇരിപ്പും എല്ലാം നീ അറിയുന്നു, സകലതും അറിയുന്ന ദൈവം, ആ കർത്താവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ ദൈവം നന്നായിട്ട് നമ്മളെ ഒന്ന് പണിതെടുക്കും. സ്തോത്രം. ഇനി അതിനെ 139:23-24 വാക്യം ഒന്ന് വായിച്ച് ഇംഗ്ലീഷോട് വായിക്കണം.
ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എല്ലാം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ.
ശ്രദ്ധിക്കണം, ഇവിടെ സെർച്ച് മീ ഓ ഗോഡ്, ആ നോ മൈ ഹാർട്ട്, സെർച്ച് മീ ഓ ഗോഡ്, ദൈവമേ എന്റെ ഹൃദയാന്തര ഭാഗത്തെ നീ എന്ത് ചെയ്യുന്നു? വായിച്ചറിയാം. ദൈവം അറിയുന്നുണ്ട്. നിലുമ സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ ഹൃദയാന്തര ഭാഗത്തെ നീ വായിച്ചറിയണമേ, ഓ സെർച്ച് മീ ഓ ഗോഡ് ആൻഡ് നോ മൈ ഹാർട്ട്, എന്റെ ഹൃദയാന്തരംഗത്തെ എല്ലാം അറിയണം. ഞാൻ ഈ നാല് മേഖലയും ദൈവത്തിന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, കാണാൻ അറിയത്തുള്ളൂ. നമ്മുടെ കുഴപ്പം എവിടെയാ? നമ്മുടെ അഭിവൃദ്ധി എവിടെയാ? അതുകൊണ്ട് ദാവീദ് ദൈവത്തിൽ പറഞ്ഞു, ലോർഡ് സെർച്ച് മീ ലോർഡ് ആൻഡ് ഓ മൈ ഹാർട്ട്, കർത്താവേ എന്നെ ഹൃദയം നീ അറിയണമേ, നീ ഒന്ന് എന്നെ വായിച്ചറിയണമേ എന്ന് ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് ഒരു ഒരു പുനർ സൃഷ്ടിക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മൾ പറയാമല്ലോ, മോൾഡ് മീ ആൻഡ് മേക്ക് മീ ആഫ്റ്റർ ദൈ വിൽ വൈൽ ഐ ആം വേർത്തി. കർത്താവെ, ഒരു കുശലന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ പോലെ ഇന്ന് പകൽ ഞാൻ ഏൽപ്പിക്കുന്നു. എനിക്ക് കർത്താവെ, ഞാൻ മാത്രം അറിയുന്ന ചില മണ്ഡലം, ഞാനും എന്റെ അടുത്തറിയുന്ന ആൾക്കാരും അറിയുന്ന മണ്ഡലം, കർത്താവെ ഞാൻ അറിയുന്നില്ല മറ്റുള്ളവർ അറിയുന്ന മണ്ഡലം, ഞാനും മറ്റ് ആരും അറിയാത്ത ചില സ്വഭാവങ്ങളാൽ ഞാൻ രൂപപ്പെട്ടവനാണ്. സ്തോത്രം. എന്നിലെ പല അനുഭവങ്ങളുടെയും കാരണം എനിക്കറിയില്ല, പലതും മറന്നുപോയ പണ്ടത്തെ അബോധ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളാൽ ഞാൻ ഇന്ന് രൂപപ്പെട്ടിരിക്കുകയൊക്കെ. പക്ഷെങ്കിൽ കർത്താവെ, സെർച്ച് മീ ഗോഡ്, നോ മൈ ഹാർട്ട് ലോർഡ്, മോൾഡ് മീ ലോർഡ്, മേക്ക് മീ ലോർഡ് എന്നൊന്ന് പറഞ്ഞ് ദൈവകരണയിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ? കുശുവന്റെ കയ്യിലേക്ക് കളിമണ്ണ് ഏൽപ്പിക്കപ്പെടുന്ന പോലെ ഇന്ന് പകൽ ഒരു പുതിയ രൂപാന്തരത്തിന്റെ അനുഭവത്തോടെ കടന്നു പോകാൻ ദൈവം നിശ്ചയമായി നമ്മൾ സഹായിക്കും. അവസാനമായി ഈ ഭാഗത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു മനുഷ്യന്റെ മുഴുവൻ അനുഭവത്തെ ചേർത്തുകൊണ്ട് ഞാൻ ഈ ഭാഗം എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നത് ഒരു മനുഷ്യന് നാല് പ്രധാന മേഖലകൾ ഉണ്ട്. നാല് മേഖലകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. ദ വിൽ, ഇന്റലക്ട്, കോൺഷ്യസ് ആൻഡ് ഇമോഷൻ. നാല് മണ്ഡലങ്ങൾ. ഒന്ന് വിൽ, ഇച്ഛാശക്തിയുടെ ഒരു മണ്ഡലം, ഇച്ഛാശക്തി. ഒരു വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഇച്ഛാശക്തി, വിൽ, ദ വിൽ എന്ന് പറയാം. രണ്ട്, ഇന്റലക്ട്, അത് നമ്മുടെ ബൗദ്ധിക മണ്ഡലമാണ്. നമ്മുടെ പഠനത്തിലൂടെ സാമൂഹ്യ ജീവിതത്തിലൂടെ ഒക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ഇന്റലക്ച്വൽ വേൾഡ് എന്ന് പറയാം. ആ മണ്ഡലം അത് ബൗദ്ധിക മണ്ഡലമാണ്, ബുദ്ധിപരമായി അറിവ്, അറിവ് അവിടെ ഉള്ളത്. മൂന്നാമത് ദ കോൺഷ്യസ്, കോൺഷ്യസ് അതായത് നമ്മുടെ മനസാക്ഷി, മനസാക്ഷി. നാല്, ഇമോഷൻ, നമ്മുടെ വൈകാര്യതലം, വൈകാര്യതലം. ഇത് നാല് ഉണ്ട് കേട്ടോ, നാലും ഉള്ള വില്ലുണ്ട്, ഇന്റലക്ട് ഉണ്ട്, കോൺഷ്യസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്. നാല് തലത്തിൽ വിശുദ്ധ ബൈബിളിൽ ഈ നാല് തലങ്ങളും എല്ലാവരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. എന്നാൽ ഈ തലങ്ങളെയൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ദൈവത്തിന് ഈ തലങ്ങളിലൂടെ ഒരു പ്രവൃത്തിയുണ്ട്. ഞാൻ നാല് തെളിവ് പെട്ടെന്നങ്ങോട്ട് പറഞ്ഞുവിട്ട് ഇതൊക്കെ പേഴ്സണൽ ലാംഗ്വേജ് പറയേണ്ട കാര്യം വിശദീകരിച്ച് പറയുന്നില്ല. പിന്നെ ഞാൻ പതുക്കെ അങ്ങോട്ട് പറഞ്ഞ ആ ഭാഗം കൊണ്ട് വിടാം. നമുക്കറിയാം പൗലോസ് ശ്ലീഹായെ പഠിക്കുമ്പോൾ, പൗലോസ്, പൗലോസ് ഒരു വലിയ ഇച്ഛാശക്തിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. ഇച്ഛാശക്തി എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അയൺ വിൽ, വിൽ വാസ് അയൺ വിൽ, ഉരുക്ക് മനസ്സായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു ഒരു ഏറ്റവും നന്നായിട്ട് ക്രൂശീകരണം പ്രസംഗിക്കുന്ന ആ കഴിഞ്ഞ തലമുറയിൽ ആരായിരുന്നു? പി എം വിൽപ്പപ്പച്ചൻ. അതിന് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പി എം വിൽപ്പപ്പച്ചൻ കോട്ടയം മരിച്ചുപോയി. എന്റെ അപ്പം ദൈവസഭയുടെ അനുഗ്രഹീതനായിരുന്നു പി എം വിൽപ്പപ്പച്ചൻ. ഇപ്പൊ മനസ്സിലായൊരു കാര്യം കൂടെ, ആ ക്രൂശീകരണം ഏറ്റവും മനോഹരമായി എല്ലാ പ്രസംഗം ക്രൂശീകരണം വരും, അത് പറഞ്ഞാൽ നിർത്താവൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ ഒരാളിനെ പൗലോസിന് അടുക്കി കൊണ്ടുവന്നിട്ട് കർത്താവിന്റെ കൂഷ്മരണമൊക്കെ ആണ് വിശദീകരിച്ച പൗലോസ് കീഴ്പ്പെടുവോ? ഇല്ല, ഒരുക്ക് മനസ്സാ. അങ്ങനെ വൈകാര്യ തലത്തിലൊന്നും കേട്ട് കരയാൻ ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്നൊരു മനുഷ്യനല്ല ആര്. ആ രീതിയിൽ അദ്ദേഹത്തെ ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിൽ, ഇച്ഛാശക്തി ഭയങ്കരമാണ്. അങ്ങനൊന്നും വൈകാര്യ തലത്തിൽ നമ്മളെ വൈകാര്യ ഇപ്പൊ നന്നായിട്ട് കൂഷ്മരണം അല്ലെങ്കിൽ പോലും മനുഷ്യൻ സംഘടിപ്പെട്ടെന്നാൽ പെട്ടെന്ന് നമ്മൾ കണ്ണക്കുന്നതാണ് അല്ലേ? ഇല്ല, നനയാത്തൊരു ഉണ്ട്. നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഉരുക്ക് മനസ്സാ, ഇച്ഛാശക്തി, വിൽ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ആ തലങ്ങളിലേക്ക് വരുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് പൗലോസിനെ കർത്താവിന്റെ കർത്താവ് രക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ധാരാളം ആൾക്കാരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആ മനുഷ്യനെ പിടിക്കാൻ കർത്താവ് ഒരു ഉപദേശി അയച്ചില്ല, അയച്ചോ? ഇല്ല. ആ ഉരുക്ക് മനസ്സിനെ പിടിക്കാൻ, ആ ഇച്ഛാശക്തിയുടെ ബലത്തെ കീഴടക്കാൻ ഡമസ്കോസിന്റെ പടിവാതിലേക്ക് എത്തിയപ്പോൾ കർത്താവ് തന്നെ ദ ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ്സ്, നട്ടുച്ചയവില്ലെന്ന് ഒരു വലിയ വെളിച്ചം ചുറ്റും മിന്നി. ദ ഫ്ലാഷിംഗ് ലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് അവിടെ പറയുന്നു ഒമ്പതാം അധ്യായത്തിൽ. പക്ഷെങ്കിൽ 22, 24 അധ്യായത്തിൽ 26 അധ്യായത്തിലൊക്കെ പൗലോസിന് സാക്ഷ്യം പറയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ വരുന്നു ദ ഫ്ലാഷ്, നട്ടുച്ചയെ വെല്ലുന്ന വലിയൊരു വെളിച്ചം ചുറ്റും മിന്നി, സൂര്യനെ കവിയുന്ന ഒരു വലിയ വെളിച്ചം അതിന് ചുറ്റും മിന്നി. ദ ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ്, ആ കണ്ണിന്റെ ആ ലൈറ്റിന്റെ പ്രഭാവത്തിൽ ദാസന്റെ താഴെ പോയി, താഴെ വീണു, കാഴ്ചകൾ പോയി, പേര് വിളിച്ചു. ആരും അറിയാത്തൊരു സ്ഥലത്ത് ശൗലേ, ശൗലേ, അടുത്തത് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഓ, ഇതൊക്കെ ഇതാണ്. ഏത് ഉരുക്ക് മനസ്സിന്റെയും ഇച്ഛാശക്തിയുള്ളവനെയും ആ ഇച്ഛാശക്തിയെ പിടിച്ചു കുലുക്കുന്ന സംഭവം അവിടെ നടക്കുന്നത്. ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ്, ആരെയും കൂസാത്ത മനുഷ്യൻ കണ്ണ് കാണാതെ താഴെ വീഴുന്നു, പേര് വിളി കേൾക്കുന്നു, നീ എന്താ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ശബ്ദം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ബലം മുഴുവൻ എന്ത് ചെയ്യും, എന്ത് ചെയ്തു, പിടിച്ച് കൂലിക്ക് താഴെയിട്ടുകൾ. ഇനി അവിടെ പോകാനാ പുള്ളി, ഇങ്ങും പോകത്തില്ല. ഉടനെ അദ്ദേഹം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഇംഗ്ലീഷിൽ അതിനെ ശരിക്കും അതിന്റെ ശരിക്കും എന്റെ മീനിങ് ഇതാണ്, എന്നെ കർത്തൃത്വം ചെയ്യുന്ന പ്രഭോ അങ്ങ് ആരാണ്? എന്നെ കർത്തൃത്വം ചെയ്യുന്ന പ്രഭോ അങ്ങ് ആര്? എന്നെ കർത്തൃത്വം ചെയ്യുന്നു, വഴിമുടക്കി, കണ്ണ് കാഴ്ച നഷ്ടപ്പെടുത്തി, താഴെയിട്ട്, പേര് വിളിച്ച്, ഉപദ്രവിക്കുന്നത് എന്താ എന്ന് ചോദിക്കുന്ന പ്രഭോ അങ്ങ് ആര്? അവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 9:5 ഇല്ലാത്തൊരു വാക്യം തന്റെ സാക്ഷ്യത്തിൽ വരുന്നുണ്ട്. മുള്ളിനോട് ഉതയ്ക്കുന്നത് വിഹിതം. അത് ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ട് കേട്ടോ, മലയാള ബൈബിൾ ഇല്ല, അവിടെ 9 അപ്പോൾ മുള്ളിനോട് ഉതയ്ക്കുന്ന വിഹിതം, വിഹിതമോ ചോദിക്കുക. ഇറ്റ്സ് ഹാർഡ് ഫോർ യു ചുക്കിക്കഗ്നസ് അല്ലേ, മുള്ളിനോട് ഉതയ്ക്കുന്ന നിനക്ക് വിഷമം. സത്യത്തിൽ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അവന്റെ ബലമുള്ള ഇച്ഛാശക്തി ആടി തകർന്നു പോയി. അപ്പൊ ചോദിച്ചു, എന്നെ കർത്തൃത്വം ചെയ്യുന്ന പ്രഭു അങ്ങാര്? കർത്താവിന് മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. ഡയറക്റ്റായിട്ട് കർത്താവിന് ഉപദ്രവിച്ചോ? ദൈവമക്കളെ തൊട്ടാലത് ആരെ തൊടുകയാണ്? കർത്താവിനെ തൊടുകയാണ്. കർത്താവ് വ്യക്തമാക്കി കൊടുത്തു, ആ ഒറ്റ ഞാനാ യേശു ആന്ന് പറഞ്ഞപ്പോഴേ പുള്ളിക്ക് പിടികിട്ടി. ഇത്രയും നാള് ക്രിസ്ത്യാനത്വത്തെ തകർക്കാനും പാവപ്പെട്ട വിശ്വാസികളെ വീടിനകത്ത് കയറി വലിച്ചിഴച്ച സ്ത്രീകളെയും പുരുഷന്മാരെയും, കേട്ടോ അങ്ങനെ ഇതിലുണ്ട്, പുരുഷന്മാരെയും സ്ത്രീകളെയും അവര് പരസ്യം നടത്തപ്പല്ല, ട്രാക്ട് കൊടുത്തപ്പോ ട്രാക്ട് കൊടുക്കുന്ന എനിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സുശേഷ വരെ നിൽക്കുമ്പോ വീടുകളിൽ ചെന്നിട്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വലിച്ചെടുത്ത് ജയിലിലടക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആ അതിക്രമം കർത്താവ് പറയുന്നു നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ആരാലും ആരെങ്കിലുമായി ഒന്ന് ആക്രമിക്കപ്പെട്ടാൽ സത്യത്തിൽ കർത്താവിനെ പിടിക്കുക. അവിടെ ആ കേസൊക്കെ അങ്ങോട്ട് വിട്ടേക്കണം, നമ്മളായിട്ടൊന്നും ചെയ്തേക്കരുത്. സ്തോത്രം. ഇവിടെ അവൻ സുല്ലിട്ടു ജീവിതത്തിൽ. എന്നിട്ട് കർത്താവ് പറഞ്ഞു നീ നേർവീതിയിൽ ചെല്ല, അവിടെ യൂതരെ വീട്ടിലോട്ട് ചെല്ല, ബാക്കി കാര്യം ഞാൻ അവിടെ വെച്ച് പറയാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അനന്യാസിന് ദൂത് കൊടുത്തു. അനന്യാസ് ആകെ പറിച്ചിരിക്കുക, അയ്യോ കർത്താവ് ഞാൻ അങ്ങനെ പോകുന്ന അവൻ യെരുശലേമിൽ ചെയ്ത കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചെല്ലേ പോകാ നീ. ആ ചെന്നു എന്നോട് ദൂതര കൊടുത്തു, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം സഹിക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയും. രാജാക്കന്മാരെ ഇസ്രായേലിന്റെയും രാജാക്കന്മാരെ ജാതിയുടെ മുമ്പിൽ എന്റെ നാമം വഹിക്കുന്ന പാത്രം, ഹീസ് മൈ വെസൽ, നീ പോക. അവൻ അവിടെ സുശേഷമല്ല ഉയർച്ച മാത്രമല്ല പറഞ്ഞു കേട്ടോ, എനിക്ക് അതിനകത്തൊരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് വശമുണ്ട് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ജാതികളോടും ഇസ്രായേലിനോടും രാജാക്കന്മാരോടും എന്നെ നാമം വഹിക്കുന്ന പാത്രമാണ്, അത് അഭിമാനകരമായ ഉയർച്ചയുടെ ശുശ്രൂഷയുടെ പടവുകളാണ് അല്ലേ. മറുസൈഡറൊക്കെ പറഞ്ഞു അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കണം. അപ്പൊ ഈ രണ്ടും കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത്, അത് ഓർത്തോണം. അതുകൊണ്ടൊക്കെ ആ പിന്നീടൊക്കെ പൗലോസ് നല്ല ധൈര്യത്തോടെ നിന്ന് വല്ല ധൈര്യത്തോടെ നേരിശ്ലേമിൽ പോകരുന്നൊക്കെ ആൾക്കാർ തടഞ്ഞു നിർത്തി വിശ്വാസികൾ വരെ പറയുമ്പോഴും ഇല്ല, നീ അങ്ങനെ പറഞ്ഞ എന്റെ കരഞ്ഞ എന്റെ മനസ്സ് തകർക്കരുത്. 21 അധ്യായത്തിൽ വായിക്കുന്നു കരഞ്ഞ എന്റെ ഹൃദയം നിങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കരഞ്ഞാൽ ഹൃദയം തകരുമെന്നല്ല, ഞാൻ അവിടെ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും തയ്യാറാണ്. സോ ഭയങ്കര ഡിറ്റർമിനേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. നിങ്ങൾ വെറുതെ കരഞ്ഞ് അത് തകർക്കാം എന്ന് പ്രതീക്ഷിക്കേണ്ട, അത് തകരിയില്ല എന്ന അർത്ഥത്തിലാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവിടെ പൗലോസിനെ ദൈവം കീഴടക്കിയ ഇച്ഛാശക്തിയിലായിരുന്നു. മുന്നോട്ട് പോട്ടെ. രണ്ടാമത് നമ്മൾ കാണുന്ന ഇന്റലക്ട് അല്ലേ, മറ്റൊരു ഭക്തനായ മനുഷ്യൻ നിക്കോദിമോസ്. പകൽ വരാതെ രാത്രി വന്നു, പൗലോ കർത്താവിനോട് പറഞ്ഞു നീ ദൈവസന്നിധിയിൽ വന്ന ഉപദേഷ്ടാവെന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാണ്, 4-5 പ്രാവശ്യമായി കർത്താവ് അതെന്ത് ചെയ്തു, വിശദീകരിച്ചു. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ആ പാണ്ഡിത്യത്തിനുള്ളിൽ ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ട്, ചെറിയ ഒരു വിള്ളലുണ്ട്. എന്നാ അറിയാമോ, സ്വർഗരാജ്യം പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ യഹൂദന്മാരെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ നേതാവാണ് അദ്ദേഹം, നല്ല സാക്ഷ്യമുള്ള മനുഷ്യനാണ്. പക്ഷെങ്കിൽ സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെയാണെന്ന് യഹൂദന്മാരെ പഠിപ്പിക്കുന്ന ആ ഭക്തന്റെ ജ്ഞാനത്തിന്റെ അകത്ത് സ്വർഗത്തിൽ പോകാനുള്ള വിവരം ഇല്ല. ഇന്ന് ലോകത്തോട് പറയേണ്ട സന്ദേശമുണ്ട് കേട്ടോ, നിനക്ക് ലോകത്തിലെ ജ്ഞാനം എല്ലാം അറിയാതിരിക്കും. സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുമ്പോൾ എങ്ങനെ രാജ്യത്തെ കരകയറ്റം എന്നൊക്കെ നിനക്ക് അറിയായിരിക്കും, കാര്യമൊക്കെ ശരി. പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള സിമ്പിൾ ഫോർമുല നിനക്കറിയാവോ, അറിയോ? ഇല്ല. ഓ, പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത് നീ പുതുതായി ജനിക്കണം. അതങ്ങോട്ട് പറഞ്ഞു 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 കൊടുക്കുക. ലോകത്തിൽ എത്ര PhD ഉള്ളത് കാണാം, ഭാഷാജ്ഞാനികൾ ഉണ്ടാകാം, പക്ഷെങ്കിൽ നിത്യതയുടെ രഹസ്യം അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ജീവിതം ജ്ഞാനം ഒന്നുമില്ല. അതുകൊണ്ട് ഇന്റലക്ട് അവിടെ കർത്താവ് നിക്കോദിമോസിന്റെ ബുദ്ധി അല്ലെങ്കിൽ ആ ഭൗതിക മണ്ഡലത്തെ ആ ജ്ഞാനത്തെ പിടിച്ച് കുലുക്കി അതിനകത്ത് വേണ്ടതില്ല എന്നവനെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് കർത്താവ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞ് സ്വർഗരാജ്യത്തിൽ പോകുന്ന എങ്ങനെയാണെന്ന് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമുക്ക് രണ്ടാമത്തെ തലം. 3, കോൺഷ്യസ് മൈൻഡ് ആണ്. അതായത് അത് ശമരിയ സ്ത്രീയോട് ബന്ധത്തിലാണ്. അവിടെ ചെന്നപ്പോൾ അവള് അവിടുത്തെ സാമൂഹ്യ ഉച്ചനീചത്വം കാര്യങ്ങളൊക്കെ പറഞ്ഞ് യേശു യഹൂദനാണെന്ന് താൻ ശമരിയ സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ആ വ്യത്യാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നു അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് എന്ത് ചെയ്യായിരുന്നു. നല്ല ഒരു കൂട്ടം ആൾക്കാരെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ അവിടെ, നീ ദൈവത്തിന്റെ ദാനമെന്നും. നീ ആരാ? ദൈവത്തിന്റെ ദാനമാ. പിന്നെ ഞാനാരാ? ആ അത് നിനക്കറിയത്തില്ല, അതും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് ചോദിക്കുമായിരുന്നു. അങ്ങനല്ല എന്റെ വ്യാഖ്യാനം, നീ ദൈവത്തിന്റെ ദാനം അറിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ഇംഗ്ലീഷ് വേർഡ് നോക്കിയാൽ അറിയാം, ഇഫ് യു നോ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനം എന്താ അവിടെ പറയുന്നുണ്ട്? ജീവനുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ. അതിന്റെ ക്രോസ് റഫറൻസ് പറഞ്ഞാൽ യോഹന്നാൻ 7:37 എന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 7:37 എന്നുള്ള വാക്യങ്ങൾ, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവർക്ക് എന്തെങ്കിലും വെട്ട ഇച്ഛിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും, തന്നിൽ വിശ്വസിക്കുന്നതിൽ പകരുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദേവൻ ജീവജലം ഒഴുകും, തന്നിൽ വിശ്വസിക്കുന്നവരിൽ പകരാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പോൾ ജീവജലം അവിടെ പറഞ്ഞിരിക്കുന്ന ലിവിംഗ് വാട്ടർ, അവിടെ ശബരിയാസിലൂടെ അതാ പറഞ്ഞത് ലിവിംഗ് വാട്ടർ, അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട ഭാഗമാണ്. പേഴ്സണൽ വാഞ്ചസ് ആണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഇപ്പൊ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ ഇപ്പൊ സ്റ്റിവാർഷിപ്പിൽ അധികുന്നത് അതുകൊണ്ട് അതങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല. എങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ക്ലാസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്നെ ക്ലാസ്സൊക്കെ വിശദമായിട്ട് എടുത്തു തരും എന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ യേശുവിനെ യഹൂദനായി കണ്ടു, പിന്നെ യജമാനായി കണ്ടു, പിന്നെ പ്രവാചകനായി കാണുന്നു, പിന്നെ മശിഹായി കാണുന്നു. ആ പോക്കിൽ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചെന്ന് വരാൻ പറഞ്ഞു. ഇടയ്ക്ക് ആരാധന വിഷയമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. കർത്താവ് എന്ന് പറഞ്ഞു, കള്ളം പറയല്ലേ, പറഞ്ഞില്ല. ഇതൊക്കെ പേഴ്സണാലി ശ്രദ്ധിക്കണം. അത് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം. യെസ് ശരി, നീ പറഞ്ഞത് ശരി, നിനക്കിപ്പോൾ നിനക്ക് ഭർത്താവില്ല. നീ പറഞ്ഞു ശരി. ഇപ്പോഴുള്ള ആരാ? അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഭർത്താവല്ല. കർത്താവ് അതൊക്കെ അംഗീകരിച്ചു. അപ്പൊ അവിടെ അവിടെ എവിടെ അതെവിടെ തട്ടി? ആ കോൺഷ്യസ് പറഞ്ഞത്, കോൺഷ്യസ് തട്ടി അവിടെ. അവൾ ഉടനെ പാത്രം വെച്ചു, കൂടുതൽ സംസാരിച്ചില്ല, നേരെ പട്ടണത്തിൽ ചെന്നിട്ട് ഞാൻ ജീവിച്ചതൊക്കെ എന്നോട് പറയുന്ന ഒരുവനെ വന്ന് കാണുക, അവൻ പക്ഷേ മശിഹായിരിക്കും. ഇളകി വരിക ജനം ഇങ്ങനെ കോൺഷ്യസ് മൈൻഡ്. അവിടെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? തൊടാം. നാലാമത്തത് ഇമോഷൻ. അത് ലുതിയാണ്. അപ്പോസ്തലന്മാരുടെ 16-ാം അധ്യായം. അവിടെ ദൈവഭക്തിയായ പർപ്പിൾ കച്ചവടക്കാരി അല്ലേ, പർപ്പിൾ രക്താമരം വിൽക്കുന്നുള്ള അവള്, അവൻ ലുതിയ. യൂറോപ്പിന്റെ സുവിശേഷീകരണത്തിന്റെ ഒന്നാമത്തെ കൺവെർട്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത് ലുതിയ. പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പൗലോസും ശീലാസും കൂടെ പോകുമ്പോൾ പുഴവക്കത്ത് കുറെ സ്ത്രീകൾ ഇരിക്കുന്നു, സന്ദേശം പറഞ്ഞു. അവിടെ ഹൃദയം, ദൈവഭക്തയായ ലുതിയുടെ ഹൃദയം എന്ത് ചെയ്തു? കർത്താവ് തുറന്നു. കാരണം അത് സത്യാന്വേഷിയാണ്. സത്യാന്വേഷിയ കുറെ ആൾക്കാർ ബൈബിളുണ്ട്. ലുതിയുണ്ട്, നിക്കോദിമോസ് ഉണ്ട്, പിന്നെ നമ്മുടെ പിന്നെ അപ്പോസ്തലൻ 16-ാം അധ്യായത്തിൽ കൊർന്നേലിയോസ് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, അരിമത്തിക്കാരനെ യോസഫ്. ഇവരൊക്കെ സത്യാന്വേഷികളാണ്, ഭയങ്കര സത്യാന്വേഷികളാണ് അവരെല്ലാം. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ 12-ാം സംഘത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. അതുകൊണ്ട് അങ്ങനെ സത്യാന്വേഷികൾക്ക് ദൈവം ഏതെങ്കിലും രീതിയിൽ വഴി തുറന്ന് എന്ത് ചെയ്യും? കൊണ്ട് ആ ട്രാക്കിൽ, അവർ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്ന് മാത്രം അറിയത്തില്ല. അതുകൊണ്ട് ആ ട്രാക്കിൽ, രക്ഷയുടെ ട്രാക്കിലേക്ക് ദൈവം എന്തെങ്കിലും മുഖാന്തരം എന്ത് ചെയ്യും? കൊണ്ട് അവരെ ആക്കും. സ്തോത്രം. ഒരുപക്ഷെ നമ്മളൊക്കെ ചിലക്ക് അങ്ങനെ വന്നതായിരിക്കാം. ചിലക്ക് ഇങ്ങനെ കൃപ വരാതെ കുറച്ച് മസിലൊക്കെ പിടിച്ചവരുണ്ട് അല്ലേ, സമുദായത്തിലെ കെട്ടിലൊക്കെ. പക്ഷേ എങ്കിൽ ദൈവം എന്ത് ചെയ്തു? നമ്മളെ കൊണ്ടുവന്നു. ചില സത്യാന്വേഷികളായി സത്യത്തിന് വേണ്ടി ദാഹിച്ചവരാണ്. ദൈവം ഏതെങ്കിലും വളരെ സിമ്പിൾ വേ അവരെ രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇമോഷൻ എന്ന് പറയുന്നത് വെറും ഒരു വൈകാരികതലമല്ല പറയുന്നത്. അവൾ ഭക്തിയായ സ്ത്രീയാണ്. അവർക്ക് കർത്താവിന്റെ സുവിശേഷം കേൾക്കാൻ ഭയങ്കര ആഗ്രഹം, രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു മാത്രം അറിയത്തില്ല. അതാണ് വൈകാരികതലം എന്ന് പറയുന്നത്. ആ സത്യം കൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേ അവൾ ഈ സന്തോഷത്തോടെ അങ്ങോട്ട് സ്വീകരിച്ചു. നമ്മളൊക്കെ പ്രസംഗം ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാരെ കൈകൊർത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അത് വെറും ഈ വൈകാരികളുടെ ലോ തലമല്ല അത്. അവർ നാളുകളായി കേൾക്കാൻ ആഗ്രഹിച്ച സത്യത്തെ സന്തോഷത്തോട് സ്വീകരിക്കുന്ന ഒരു തലമാണ് ഇമോഷൻ. ഞാൻ പറഞ്ഞു തന്നെ ഒരു മനുഷ്യന്റെ തല ജീവിതത്തിൽ വിൽ, ഇന്റലക്ട്, കോൺഷ്യൻസ് ആൻഡ് ഇമോഷൻ, ഇങ്ങനെ നാല് തലങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ഈ നാല് തലങ്ങളെയും ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. ഞാൻ എനിക്കിവിടെ പറയാൻ എന്താ എന്ന് വെച്ചാൽ, ദൈവം നമുക്ക് നമ്മുടെ ഇച്ഛാശക്തി, ദൈവസത്യം കേട്ടിട്ടും നമ്മൾ പാരമ്പര്യമായി സൂക്ഷിക്കുന്ന ചില ഇച്ഛാശക്തിയുടെ പുറകെ പോയിട്ട് സത്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ വി ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ഗോഡ്. ദൈവം പിടിച്ചെന്ത് ചെയ്യും? ഇച്ഛാശക്തിയെ തൊടും. മനസ്സിലാവുന്നുണ്ടോ? സത്യം മനസ്സിലായിട്ടും നമ്മുടെ ഇച്ഛാശക്തിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സത്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മുട്ടുമടക്കുന്നില്ല. ഞാൻ പിടിക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു എല്ലാവരും. ഒന്നാകെ നമുക്ക് സത്യം മനസ്സിലായിട്ടും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് എന്ത് ചെയ്യുക? നമ്മളതിനെ തടയുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ഇച്ഛാശക്തിയെ പിടിച്ച് ക്ഷയിക്കുകയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സത്യം മനസ്സിലായി നമ്മൾ ആവശ്യമില്ലാത്ത ഇച്ഛാശക്തി സൂക്ഷിക്കാതെ ആ ഇച്ഛാശക്തി ദൈവത്തിന് വേണ്ടി ചെയ്യണം, സമർപ്പിക്കണം. സ്തോത്രം. അതുപോലെ തന്നെ ഇന്റലക്ട്സ്, ബുദ്ധിമേൽ, ബൗദ്ധിക മണ്ഡലത്തിൽ കുറെ ജ്ഞാനം വന്നിട്ട് സത്യമായതിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നിലയിലാണെങ്കിൽ, സത്യം വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അന്ധമായ അനാവശ്യമായ യുക്തിചിന്ത, പഠിപ്പിലൂടെ കിട്ടിയ ചില യുക്തിചിന്ത, അത് നമ്മൾ എന്ത് ചെയ്യണം? വലിച്ചെറിയണം. ആ ആ ബൗദ്ധിക മണ്ഡലത്തെ ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. കോൺഷ്യസ് മൈൻഡ്, ഒത്തിരി നാളായി ഹൃദയത്തിന്റെ ഉള്ളിൽ മനസാക്ഷി കുറ്റം വരിക്കുന്ന പല പല കാര്യങ്ങൾ, പക്ഷെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല. എന്നാ പകൽ കർത്താവ് ആ മണ്ഡലത്തിൽ തുടരാൻ ആഗ്രഹിക്കുകയാണ്. സ്വത്രം. മനസാക്ഷി നമ്മളെ കുറ്റം വിധിച്ചിട്ടും ചിലതൊക്കെ നമുക്ക് മുന്നോട്ട് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ മണ്ഡലത്തെയും തൊടുന്നതിനറിയും. അത് നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ഇമോഷണൽ ഫീലിംഗ് വെറും വൈകാരികതലമല്ല അത്. സത്യം മനസ്സിലായി ഗ്രഹിച്ചു, പക്ഷെങ്കിൽ നമുക്ക് ആട്ടെ 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 എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് തട്ടിവിടുന്ന ചില സന്ദർഭങ്ങൾ. ഹല്ലേലൂയ. ഈ നാല് തലത്തെയും നമുക്ക് വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ? കർത്താവേ, എന്റെ ഇച്ഛാശക്തിയെ സമർപ്പിക്കുന്നു, എന്റെ ബൗദ്ധിക മണ്ഡലത്തെ സമർപ്പിക്കുന്നു, എന്റെ മനസാക്ഷി മണ്ഡലത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ വൈകാരിക തലങ്ങളെല്ലാം അങ്ങേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇതെല്ലാം കർത്താവെ അങ്ങേ അറിയാനുള്ള പല തലങ്ങളാണ്. ഞാൻ വിട്ടുതരുന്നില്ലെങ്കിൽ നീ തൊടും അതിന്, എനിക്കറിയാം. അതെല്ലാം കർത്താവെ അക്കൗണ്ടബിൾ ആണ് ഞാൻ. ഇന്ന് പകൽ കർത്താവെ അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് പറയാൻ കഴിയുമോ? ആകെ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അറകളെയും നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. സ്തോത്രം. എല്ലാ മണ്ഡലങ്ങളെയും നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 139-ാം സംഗീതം ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവെ സെർച്ച് മീ ഓ ഗോഡ്, ലോർഡ് നോ മൈ ഹാർട്ട്. കർത്താവെ ഇതെല്ലാം അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവരംഗങ്ങളിലേക്ക് ഒരു നിമിഷം കൂടി ഏൽപ്പിക്കാം. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു തലത്തെ കുറിച്ച് നമ്മൾ പറയാണ്. അത് നമ്മുടെ മനസ്സ്, ചിന്ത, സംഭാഷണം, ഈ കാര്യങ്ങൾ ചേർത്താൻ പറയാൻ പോകുന്നത്. കാഴ്ച ഇനി പറയാൻ ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്താം. ഇതെല്ലാം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് അക്കൗണ്ടബിൾ ആണ് നമ്മുടെ മനസ്സ്. ആ മനസ്സെന്ന തലത്തിൽ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചിന്ത, കാഴ്ച, പിന്നെ നമ്മുടെ വാക്കുകൾ. മനസ്സിലാകുന്നുണ്ടോ? ഈ മൂന്ന് തലവും ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം, സമർപ്പിക്കണം. ഈ മൂന്ന് മണ്ഡലം നമ്മൾ ഈ മണ്ഡലങ്ങളിൽ നമ്മൾ ദൈവത്തിന് അക്കൗണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. കാഴ്ചയുടെ മണ്ഡലം, കേൾവിയുടെ മണ്ഡലം, സംസാര മണ്ഡലം, ഈ മൂന്ന് മണ്ഡലങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്ന സകല കാര്യങ്ങൾക്കും ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം. അക്കൗണ്ടബിളാണ് നമ്മളെല്ലാവരും, ശ്രദ്ധിക്കുക. അതുകൊണ്ട് തുറന്ന് നിങ്ങൾ എഴുതേണ്ട ഇതാണ്, ദ മൈൻഡ് ഈസ് പ്രഷ്യസ്, ദ ഫ്രീഡം ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ മനസ്സ് എഴുതുക. അതിനോട് ബന്ധത്തിലാണ്, അതിനോട് തലത്തിലാണ് നമ്മൾ മൂന്ന് കാര്യം ചിന്തിക്കാൻ പോകുന്നത്. ആ ചിന്തിച്ച് വരുമ്പോൾ ഞാൻ ആ ഭാഗം പറയാം. അപ്പൊ നിങ്ങൾ മനസ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എഴുതിക്കോ, കുഴപ്പമില്ല. ഇവിടെ ആദമഹോമാരെ സാത്താൻ തോൽപ്പിക്കുമ്പോൾ, പിടിക്കുമ്പോൾ, ഈ അവിടെ എല്ലാ സെൻസും, സെൻസസ് ഉണ്ടോ അല്ലെ, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ, അഞ്ചെണ്ണോ, കണ്ണൻ നാക്കെ മൂക്ക ചെവി തൊക്ക, ഇതാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കൂട്ടി ചിന്തിക്കുന്നത്. ഒരു കാര്യം ഇപ്പം ആദഹോമാരെ തെറ്റ് ചെയ്തപ്പോൾ കണ്ടു അല്ലെ, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ കാമ്യമുള്ളതും, പിന്നെന്താ ജ്ഞാനം പ്രാപിപ്പാൻ, കാമ്യമുള്ളതാ, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാ. അപ്പം കണ്ടു, പിന്നെന്ത് ചെയ്തു, മോഹിച്ചു, പിന്നെന്ത് ചെയ്തു, ഭക്ഷിച്ചു, രുചിച്ചു, ചിലതൊക്കെ നേടാൻ എന്ത് ചെയ്തു, ആഗ്രഹമുണ്ടായി, കാംക്ഷിച്ചു. ആ സാത്താൻ കൊടുത്തൊരു തെറ്റായ കുറെ നിർദ്ദേശങ്ങളായിരുന്നു അവക്ക് കൊടുത്ത. മോഹിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, മണ്ഡലങ്ങളിൽ നിനക്ക് എത്താൻ കഴിയുമെന്നുള്ള ചിന്ത. അപ്പോൾ ഈ മുഴുവൻ സെൻസും അവിടെ തെറ്റിലുണ്ട്. മുഴുവൻ സെൻസും വെറും കണ്ട അങ്ങ് വേറുന്നതല്ലായിരുന്നു. കണ്ടു, അനുഭവിച്ചു, രുചിച്ചു, അവൾ സംസാരിക്കുന്നുണ്ട് തിരിച്ച്, അവൾ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവൾ ലിസൺ ചെയ്യുന്നുണ്ട് അല്ലെ, ഇതെല്ലാം വരുന്നുണ്ട്. കാതുണ്ട്, കണ്ണുണ്ട്, അതുപോലെ തന്നെ ചിന്തയുണ്ട്, പിന്നെ അവിടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം കൂടെ, എല്ലാ സെൻസും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഒരു പാപം സംഭവിക്കുമ്പോൾ ഈ എല്ലാ സെൻസും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, അതുകൊണ്ട് വളരെ പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദഹോമാരെ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണേ പാപം ചെയ്യാതിരിക്കാം. ചിലരിങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ, ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ പാപം ചെയ്യിപ്പിച്ചത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ഫലവും ഉണ്ട്, പിന്നെന്തുണ്ട് അവിടെ നടുവിൽ എത്ര വൃക്ഷം ഉണ്ട്, നടുവിൽ എത്ര വൃക്ഷം ഉണ്ട്, ഒന്നേ ഉള്ളൂ നടുവിൽ, ഒന്നേ ഉള്ളൂ, പിന്നെ അവിടെ ജീവവൃക്ഷം ഉണ്ടല്ലേ, ജീവവൃക്ഷം ഉണ്ട്. അപ്പൊ ദൈവം പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്താണെന്നറിയോ, എന്തായിരുന്നു, എന്തായിരുന്നറിയോ, എന്തായിരുന്നു, എന്താ, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം, നോ പ്രോബ്ലം, പക്ഷെ നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഉണ്ട്. ഒരു സംശയം വായിച്ചു, ഞാനിതിനെ ക്വസ്റ്റ്യൻ
ഉണ്ടാക്കിയിട്ടുള്ളതാ.
പ്രശ്നം അറിയോ, അറിയില്ലേ, ഇല്ലേ, ഓക്കെ 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 ഓക്കെ, നമുക്ക് ആ കേസ് അങ്ങോട്ട് വിടാം അപ്പം. ഓക്കെ, ആ കേസ് വിടാം. നടുവിൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, എന്തോ അറിയും, ഇപ്പം ഇസ്രായേൽ ലോകത്തിന്റെ നടുഭാഗമാണ് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അപ്പം ഒരാൾ പറഞ്ഞു, ഏയ് ഭൂഗോളം, ഇത് ഗോളമല്ലേ, അപ്പൊ എവിടെ കോമ്പസ് കുടിക്കുന്നു അതല്ലേ നടുവ് അല്ലേ, ഈ ഭൂഗോളത്തിൽ എവിടെ കോമ്പസ് കുടിക്കുന്നു അതല്ലേ നടുവ്, ശരിയല്ല അത്, ശരിയാ. എന്നാൽ മിഡ്ടെറേനിയൻ എന്നൊക്കെ പറയത്തില്ല നമ്മള്, മെഡിറ്ററേനിയൻ, മധ്യധരണി ആഴി, മിഡ്ടെറേനിയൻ എന്നൊക്കെ അല്ലേ പറ അല്ലേ, വിട്ടെറിയേ അതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആ സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിനെ അല്ലെ ഭൂമിയുടെ നടുഭാഗത്ത് ആകാശനും ഭൂമിക്കും മധ്യേ കർത്താവ് കൂശിയെന്നൊക്കെ നമ്മൾ സാധാരണ പ്രസംഗിക്കാറില്ലേ, ഭൂമിയുടെ നടുഭാഗത്ത് മിഡ്റേനിയൻ എന്നൊക്കെ പറയുന്നുണ്ട്, മധ്യധരണി ആഴി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പൊതുസങ്കല്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ കേസ് അങ്ങോട്ട് വിടാം ഇപ്പം. ഏ ഓക്കെ, ആദവഹോമാരെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അവർക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ദൈവം ഒരിക്കലും കമ്പൽ ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനെ ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുത്തിട്ടുണ്ട്, ഫ്രീവിൽ കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ദൈവം ഒരിക്കലും കൈയർത്തത്തില്ല. അത് സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഈ വൃക്ഷത്തിന്റെ ഫലം, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം തിന്ന് പാപം ചെയ്യണമെന്നൊന്നും ദൈവം ഒരു ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാൽ എന്തു സംഭവിക്കുമെന്ന് ആർക്കറിയാം? ആ ഫോറോളജിയിൽ മുൻനിർണയത്തിൽ അല്ല മുൻ അറിവിൽ കർത്താവിന് അതറിയാം, എന്ന് ദൈവത്തിന് അറിയാം എന്ത് സംഭവിക്കുന്നുള്ളത്. ഓക്കെ, അവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒത്തിരി കാര്യമുണ്ട്. കാൽവിനിസവും അതുപോലെ തന്നെ അർമേനിയസും എന്നൊക്കെ പറഞ്ഞാൽ ദൈവശാസ്ത്ര ശാഖകൾ ഇങ്ങനെ അന്തമില്ലാത്ത വംശാവരി പോലെ തർക്കിച്ച് ബാധിച്ചിരിക്കുക, അതൊന്നും പോയിട്ട് ഇപ്പൊ കാര്യമില്ല. ശ്രദ്ധിക്കുക, എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഭാഗം അർമേനിയസത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ സർവജ്ഞതയിൽ ദൈവം ആദ്യതിരെ അന്തമറിയുന്നുണ്ട്. മറിച്ച് ദൈവം ഒരു കാര്യം അങ്ങനെ സംഭവിക്കണമെന്ന് പ്രീഡെസ്റ്റൈൻ ചെയ്യുന്ന, ഹിന്ദുമതത്തിൽ കാണുന്ന തലവരെ പോലെയോ ഇസ്ലാമിൽ കാണുന്ന പടച്ചുവന്റെ വിധി പോലെയോ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ദൈവം സർവജ്ഞനാകയാൽ എല്ലാം ആദിയിലെ അവസാനം കാണുന്നുണ്ടോ? നമ്മൾ തെറ്റ് ചെയ്യണമെന്നും പിന്മാറണമെന്നും അവനൊക്കെ സ്വർഗത്തിൽ പോകണം എന്നൊക്കെ ദൈവം വിരിച്ചു വെച്ചാൽ നമുക്ക് ആ റൂട്ടുകളല്ലേ പോകാൻ പറ്റത്തുള്ളൂ? അപ്പൊ ദൈവത്തെ ഒരു നീതിമാനായ ന്യായാധിപതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ സർവജ്ഞത അവനെല്ലാ മുൻകൂട്ടി അറിയുന്നവനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെട്ട ചിന്ത. എന്ന് ആയിക്കോട്ടെ, ഇവിടെ ഇവർക്ക് ഒഴിഞ്ഞു പോകാമായിരുന്നു, ഇവർക്ക് അഴിഞ്ഞു പോകാമായിരുന്നു, പക്ഷെങ്കിൽ എന്ത് ചെയ്തു? ഇവര് എല്ലാ സെൻസും എന്ത് ചെയ്തു? വിട്ടുകൊടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? പാപം ചെയ്തു. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം മനസ്സ് സത്യത്തിൽ, അത് ഒരിക്കലും നമ്മുടെ ക്യാപ്റ്റൻ സമയൽ ബാസ്റ്ററോട് വന്നതിന്റെ മനസ്സിനെ കുറിച്ചും ദേഹം ദേഹി ആത്മാവിനെ കുറിച്ചും സവിസ്തരം നിങ്ങൾക്ക് ആസെടുത്തതാണ്. ഞാൻ അമ്മണ്ടത്തിൽ കയറുന്നില്ല, കാരണം ഒരാൾ ഭാഗം നന്നായി എടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറുന്നില്ല. കാത്തിട്ട് നിങ്ങൾ കാണുക ഭാഗത്ത് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാഗം വിടുകയാണ്. സത്യത്തിൽ സാത്താൻ കീഴടക്കിയത് അവരെ ബില്ലിനെയാ അല്ലെ, ബിൽ മനസ്സ്, ഇതിനെ മൈൻഡ്, ബില്ല്, ഇതിലായിരുന്നു മുഴുവൻ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് ദൈവം തന്നെ പറഞ്ഞോളൂ, ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ പറഞ്ഞുണ്ട്, ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ഹാർട്ട് ഓഫ് ദ മാൻ ഈസ് ഓൾവേസ് ഈവിൾ. 6 അധ്യായം ഉൽപ്പത്തി പുസ്തകം. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ എല്ലാം എന്താ? എപ്പോഴും ദോഷമുള്ളതാ, ഹൃദയ വിചാരങ്ങളെല്ലാം ദോഷമുള്ളതാ എന്ന് ദൈവം കണ്ടു എന്ന് നമ്മൾ അവരുടെ ഭാഗത്ത് കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ മനസ്സെന്ന് പറഞ്ഞ പ്രതിഭാസം അതിനെ ഒത്തിരി പറയണ്ട, അങ്ങോട്ട് ഇപ്പൊ ഇവിടെ കൂട്ടായ്മയിൽ ഹൈസ്കൂളിലാണെ പറഞ്ഞവായിരിക്കും. ഇവിടുത്തെ സഭ ഈ ചർച്ച ഒരു മോഡലിന്റെ ഭാഗത്ത് അതിനെ കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ലെന്ന, കാരണം ഇപ്പം വലിയ ആവശ്യമില്ല. മനസ്സ് ഹൃദയത്തിലാണോ അതോ ബ്രെയിനിലാണോ എന്നുള്ള ചർച്ച തന്നെ വന്നുകൊണ്ടിരിക്കുക. മനസ്സെന്ന സംഗതി അത് ബ്രെയിനിലാണോ ഹൃദയത്തിലാണ്? നമുക്കത് വിഷയമൊന്നുമല്ല, ഇവിടെ ആയിക്കോട്ടെ, മനസ്സിന്റെ ആ പ്രവർത്തനം നന്നാ മതി. അപ്പം സത്യത്തിൽ ഇത് രണ്ടൊരു കൺഫ്യൂഷൻ പോലെ. പക്ഷെങ്കിൽ ഒരു കാര്യം, ഹൃദയത്തിന്റെ അല്ല തലച്ചോറിന്റെ ആ തലയെടുപ്പ് നമുക്കറിയാം, പക്ഷെങ്കിൽ ഹൃദയത്തിന്റെ ഒരു സമ്മതവും ചേർന്നുള്ള ജോയിന്റ് പ്രോഗ്രാം ആണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നത്. അത് കുറച്ചുകൂടെ ശരിയായിരിക്കണം. തലച്ചോറും മനസ്സും കൂടെ അല്ലെങ്കിൽ ഹൃദയം കൂടെ ചേർന്നുള്ള ഒരു പ്രതിഭാസമാണെന്ത് മനസ്സ്. മനസ്സ് നമുക്കറിയാം, എനിക്കിപ്പോ മനസ്സില്ല എന്ന് പറയുമ്പോൾ തലച്ചോറിനെ മാത്രം പറഞ്ഞില്ല, അതിനകത്ത് എനിക്ക് മനസ്സുണ്ടെന്ന് പറയുമ്പോൾ അതിനത് അപ്പൊ സ്നേഹത്തിന്റെ ആദ്രത ഒരു ഭാഗം ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ട്, വെറും ബൗദ്ധികതലം മാത്രമല്ല. അപ്പൊ ഇതൊരു ഒരു ജോയിന്റ് പരിപാടിയാണ്, അത്രയും മാത്രം പറഞ്ഞ് ആ ഭാഗം കൊണ്ട് വിടുക. എന്തായിരുന്നാലും ഈ മനസ്സുമായി ഈ ബില്ലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ സ്വന്തം ചിന്തിക്കാൻ പോകുന്നത്. അതാണ് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത്, ദ തോട്ട് വേൾഡ്, നമ്മുടെ ചിന്ത, ചിന്ത, ചിന്തയുടെ ലോകം. ഓക്കെ, ഞാനതിപ്പോ ആദ്യം പറയാൻ പോകുന്നത്, ഈ ചിന്തയുടെ ലോകത്തിൽ നമ്മൾ കയറ്റിവിടുന്ന സകല കാര്യങ്ങൾക്കും നാം ദൈവത്തിന് എന്ത് ചെയ്യണം? കണക്കൊടുക്കണം. അവർ തോട്ട് വേൾഡ്, നമ്മുടെ ചിന്തയുടെ ലോകം, ചിന്താലോകം. മാൻ ഈസ് എ തിങ്കിങ് ബീങ് അല്ലെ എന്ന് പറയാറുണ്ട്. മനുഷ്യൻ, മനുഷ്യന്റെ വാക്കിന്റെ അർത്ഥം എന്താ? മനനം ചെയ്യാൻ കഴിയും, ചിന്തിക്കുന്ന ഒരു ഒരു ജീവി എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ കോട്ടെ, അതെല്ലാം വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എ ഗുഡ് തോട്ട് കംസ് ആൻഡ് ബ്രിങ്സ് യു ക്ലോസർ ടു ഗോഡ്. നല്ല ചിന്തകൾ നമ്മെ ദൈവത്തിനടുക്കിലേക്ക് തീരുന്നു, ചേർത്ത് നിർത്തുന്നു. തെറ്റായ ഈവിൽ തോട്ട്സ്, ദുഷ്ടതയുള്ള തെറ്റായ ചിന്തകൾ എപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകറ്റി കളയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചിന്തകൾ, സകല നന്മയും ദൈവത്തിൽ നിന്നാണെങ്കിൽ നന്മ, നല്ല ചിന്തകൾ അതെല്ലാം ദൈവത്തോട് നമ്മൾ അടുത്തു ചേർത്ത് നിർത്തുമ്പോൾ തെറ്റായ ദുഷ്ടതയേറിയ ചിന്തകളെല്ലാം ദൈവത്തിൽ നമ്മൾ അകറ്റി കളയുന്നു എന്ന പ്രമാണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ഭക്തനായ മനുഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ച ഭാഗം ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, ചിന്താലോകം എന്ന് പറയുന്നത് അത് ഒരു ഒരിക്കലും ഒരു ന്യൂട്രൽ എയർ സ്പേസ് ആയി നമ്മൾ കരുതരുത്. ന്യൂട്രൽ എയർ സ്പേസ് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഓർപ്പിച്ചതാണ്, ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ ഒരു ആകാശ പരിധിയുണ്ടല്ലേ, ഇല്ലേ? കട്ടി കൂടുവോ ആത്മീയനുഭവം വിട്ടു വല്ലതും പോകുന്നോണ്ട് പറയണം, ഞാൻ വിട്ട് ചാടിപ്പോക്കാം. ഞാൻ അയ്യോ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം, അങ്ങനെ വിഷയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കണം, അപ്പൊ നമ്മൾ ശരിക്കും ബിബിളിക്കിലേക്ക് വന്നേക്കാം. ഇതൊന്നും പറഞ്ഞു പോട്ടെ, ഇതൊക്കെ ശരിയായ കാര്യമല്ലേ. ഓരോ രാജ്യത്തിന് ആകാശമണ്ഡലമുണ്ട്, കടലിന്റെ പരിധിയുണ്ട് അല്ലേ. ആ പരിധി ആര് ലംഘിച്ചാലും അറസ്റ്റ് ചെയ്യാം. പ്ലെയിൻ ആണെങ്കിൽ പിടിക്കും, കപ്പലാണെങ്കിൽ പിടിക്കും, മത്സ്യബന്ധനക്കാരെ പിടിക്കും. ഞാൻ നേരത്തെ ചെയ്താണെന്ന് ഓർപ്പിച്ച ഓരോ ഒരു ദിവസം വന്ന ഇടയ്ക്ക് ഒന്നാം രണ്ടല്ലോ ക്ലാസ്സിൽ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ ആകാശ പരിധിയിൽ മറ്റൊരു രാജ്യത്തിന് അനുവാദം കൂടാതെ പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ ഒരാത്മീയന്റെ ചിന്താമണ്ഡലത്തിൽ ദുഷ്ടന്റെ പദ്ധതികൾ കറങ്ങാൻ അനുവദിക്കരുത്. ആത്മീയ ഗുണം തരാത്ത, ആത്മീയ നേട്ടം തരാത്ത, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ സഹായിക്കാത്ത ഒരു ചിന്തയും ഒരു ഭക്തന്റെ ചിന്താമണ്ഡലത്തിൽ കയറാൻ പാടില്ല. അപ്പോഴേ അറസ്റ്റ് ചെയ്തോണം, വചനത്തിൽ അറസ്റ്റ് ചെയ്ത് പിടിച്ചോണം, അവനെ ശാസിക്കണം. മനസ്സിലാന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഒരു രാജ്യത്തിന്റെ കാര്യം അത്ര നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന ഒരു രാജ്യത്തിന്റെ വിഷയം അത്ര ഗൗരവമാണെങ്കിൽ നിത്തയുടെ പേടകമാണ് നമ്മളല്ലേ, നിത്തയിലെ കാംക്ഷിക്കുന്ന പേടകമാണ് നമ്മളെല്ലാം. അങ്ങനെയെങ്കിൽ വളരെ സംശുദ്ധമായ ഒരു ചിന്താമണ്ഡലം, ശുദ്ധമായ ഒരു ചിന്താമണ്ഡലം നമുക്ക് ആവശ്യമാണ്. സംശുദ്ധമായ ചിന്തയുടെ മണ്ഡലം, ആ ചിന്താമണ്ഡലത്തിൽ ദൈവഹിതമല്ലാത്ത ഒന്നും പ്രവേശിക്കാനും സ്ഥിരവാസം ചെയ്യാനും വെറുതെ കറങ്ങാനും എന്ത് ചെയ്യരുത്, അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവർ ചിന്താമണ്ഡലം, നമ്മുടെ ചിന്താമണ്ഡലം ഇറ്റ് ഇസ് നോട്ട് എ ന്യൂട്രൽ എയർ സ്പേസ്. ഒരിക്കലും ഒരു കുഴപ്പം ആർക്കും കയറി പോകാവുന്ന, വിരഹിക്കാവുന്ന, കറങ്ങി നിൽക്കാവുന്ന ഒരു ഒരു പ്രതലമല്ല നമ്മുടെ ചിന്താ മണ്ഡലം. അത് വളരെ സംശുദ്ധമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മണ്ഡലമാണ് ചിന്താമണ്ഡലം. ആ ഭാഗത്തേക്ക് വരാം. ശ്രദ്ധിക്കണം, സൃഷ്ടിച്ച കാലഘട്ടം മുതൽ, സൃഷ്ടിപ്പിന്റെ നമ്മുടെ പഴയ സൃഷ്ടിയുടെ കാലഘട്ടത്തിലും പുതുസൃഷ്ടിയായി നമ്മൾ തീർന്നു. ഒരു ക്രിസ്തുവിലായ അവൻ ആരാ, പുതുസൃഷ്ടിയാണ്. പഴയവെല്ലാം കഴിഞ്ഞു പോയി സ്ഥലം പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ ചിന്തയ്ക്കൊന്നും ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം. അപ്പോൾ ആദഹുമാരെ സൃഷ്ടിച്ച പുതുസൃഷ്ടിയുടെ കാലഘട്ടത്തിലും യേശു ക്രിസ്തുവിലുണ്ടാകുന്ന പുതുസൃഷ്ടിയുടെ ന്യൂ ബർത്ത് അല്ലെങ്കിൽ ആ പുതിയ ക്രിയേഷൻ, എ മാൻ ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ, ഇറ്റ് ഇസ് നോട്ട് ട്രാൻസ്പ്ലാന്റ് ബട്ട് എ ന്യൂ പ്ലാൻ. അതിന്റെ വ്യത്യാസം പറഞ്ഞേക്കാം. ട്രാൻസ്പ്ലാന്റ് എന്താ, ന്യൂ പ്ലാൻ എന്താ? ട്രാൻസ്പ്ലാന്റ് എന്താ, ബഡ്ഡിംഗ് സിസ്റ്റം, ബഡ്ഡിങ് മനസ്സിലായോ? ബഡ്ഡിങ് എന്താ, എന്താ ബഡ്ഡിങ്? പലരും ചേർത്ത് വെക്കുന്ന, ഇന്ന് സത്യത്തിൽ എല്ലാ വിശ്വാസികളും വിളിക്കാറും, ഞാൻ പറഞ്ഞാൽ ഞാനെ ചോദിച്ചാലും പറ്റത്തില്ലല്ലോ. നമ്മളൊക്കെ ഒരു നല്ല ശതമാനം ബഡ്ഡിങ് ആ, നമ്മളൊക്കെ ട്രാൻസ്പ്ലാന്റാ. കൂടുതൽ ഈ ചെക്കഞ്ഞ ചെക്കഞ്ഞ ചെറഞ്ഞ് വരുമ്പോ ട്രാൻസ്പ്ലാന്റ് നമ്മൾ കാര്യം. ന്യൂ പ്ലാന്റ് ആണെന്നുണ്ടോ? ശരിക്കും ക്രിസ്തുവിൽ ആരാവൻ, ന്യൂ പ്ലാന്റ്, ഒരു പുതു സൃഷ്ടിയാ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, ശകലവുമല്ല സകലവും, സകലവും എന്തായി തീർന്നു, പുതുതായി. നമുക്ക് ശകലം, ശകലം പുതുതായി തീർന്നു എന്നാണോ? ശ്രദ്ധി, നമ്മൾ എൻ്റെ ഒരു നോട്ട് ഞാൻ ഇംഗ്ലീഷ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു നോട്ട് എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ ഫസ്റ്റ് ഏൽപ്പിച്ചേക്കാം, അത് ടൈപ്പിൾഡ് അല്ല, ഹാൻഡ് റിട്ടൺ ആണ്. രക്ഷിക്കപ്പെട്ടതിന് മുമ്പും പിമ്പും ഉള്ള നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം, അതൊരു നല്ല ചാർട്ടാണ്. തന്നിട്ട് പോവാം, ഫോട്ടോസ് എടുത്ത് തോന്നണം. ഒത്തിരി സാധനം ഞാൻ കൊടുത്തു പോകുന്നു, ഒക്കെ നിങ്ങൾ ഭാഷ നിങ്ങൾക്ക് തരും, വളരെ കാര്യങ്ങളുണ്ട്, ഒത്തിരി നോട്ട്സ് ഉണ്ട്. ഈ നോട്ട്സ് മാത്രമല്ല ഞാൻ എടുക്കാത്ത ഒത്തിരി കാര്യങ്ങൾ, പ്രയോജനമുള്ള ഒന്നും മറച്ചു വെച്ചില്ലെന്ന് പൗലോസ് ശ്ലീഹാ പറയുന്ന പോലെ ഇല്ലേ? ഓക്കെ, ആ ഓക്കെ, ശ്രദ്ധിക്കുക. എന്തായിരുന്നാലും സൃഷ്ടിയുടെ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൽ പുതുസൃഷ്ടിയായ കാലഘട്ടത്തിലും ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, അതോറിറ്റി തന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അധികാരം തന്നിട്ടുണ്ട്. ഇഷ്ടത്തിന്മേൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഇഷ്ടത്തിന്മേൽ സ്വാതന്ത്ര്യം ചെയ്ത് തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് ആണോ? അല്ലല്ല, ഒരിക്കലുമല്ല. ചിലർ വിചാരിക്കുന്നു, ചെറുപ്പക്കാർ വിചാരിക്കുമല്ലോ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആരും എന്താണ് വീഡിയോ വലിക്കുന്നത് എന്നൊന്നും പറയാതെ ഒരു വീഡിയോ വലിക്കുക, സിനിമയ്ക്ക് പോവാ, എന്താണ് എന്നാൽ ചോദിക്കുക. അങ്ങനെയൊന്നും ചോദിക്കാത്ത സാഹചര്യമാണ് സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ? അതാണോ? അല്ല. തിന്മയുടെ വാസന ഉള്ളപ്പോൾ തന്നെ തിന്മയുടെ വാസനയെയും സാഹചര്യങ്ങളെ അതിജീവിച്ച് നന്മയ്ക്ക് വേണ്ടി തന്നെ മനസ്സിനെയും കാലിനെയും കൈയെയും ചിന്തയെല്ലാം ഒരാളെ നിയന്ത്രിക്കുന്നെങ്കിൽ അതാ ശരിയായ സ്വാതന്ത്ര്യം, അതാ ശരിയായ സ്വാതന്ത്ര്യം. ദാറ്റ് റിയലി അതാ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ല, തെറ്റിലേക്കുള്ള വാസനയാണ്. ആരെങ്കിലും ഒന്നും കണ്ണുരുട്ടാതെ തെറ്റെയ്യാനുള്ള പരിചയവും അതിനുള്ള സാഹചര്യവും അല്ല ഒരിക്കലും ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തെറ്റിന്റെ സ്വാധീനമുള്ളപ്പോൾ ജീവിതത്തെ നിയന്ത്രിച്ച് തെറ്റിനെ അതിജീവിക്കാൻ കഴിയുന്ന അവന്റെ ആ വിൽപ്പറോ ആ ദൈവകൃപയ അവിടെ നമുക്ക് ശരിയായ സ്വാതന്ത്ര്യം കാണാൻ കഴിയുന്നത്. തെറ്റിനെ അതിജീവിക്കുന്ന അനുഭവമാണ് ശരിയായ സ്വാതന്ത്ര്യം. കാരണം ആരുടെ മുമ്പിൽ തനയായി കുരിക്കേണ്ടി വരുന്നില്ല, തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്നു. അതൊരു പ്രത്യേക സംഗതിയാണ്. കൊരിന്ത്യർക്ക് രണ്ടാം ലേഖനം 10:5 വാക്യത്തിൽ സെക്കൻഡ് കൊരിന്ത്യൻസ് 10:5 നമ്മൾ അവിടെ വായിക്കുന്ന പ്രത്യേക ഭാഗം വായിച്ചു. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി
അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി.
സങ്കല്പങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇടിക്കണം. വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് ഏതു വിചാരത്തെയും എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചടക്കണം. അപ്പൊ ചിലതിനെ ഇടിച്ചും കളഞ്ഞ് പിടിച്ചടക്കി മുന്നോട്ട് പോകുന്ന ജീവിതമാണെന്ത്? ക്രിസ്തീയ ജീവിതം. ഏ ക്രിസ്തുവിനോട് അനുസരണത്തിന് വേണ്ടി ഏത് വിചാരത്തെ എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. ഇംഗ്ലീഷ് എന്താ പരിഭാഷ? 10:5 ഇംഗ്ലീഷ് ഭയങ്കര മനോഹരമായിരിക്കും അല്ലേ? വി ടേക്ക് ക്യാപ്റ്റീവ്, പിടിച്ചടക്ക നമ്മളെ കൺട്രോൾ നിർത്തുകയാണ്. എന്തിനെയാ? എവരി തോട്ട്സ്. മനസ്സിലായോ? ചില ഡിമോളിഷ് ചെയ്യുക, ചിലതിനൊക്കെ പിടിച്ച് ക്യാപ്റ്റീവ് പിടിച്ചടക്കി നമ്മളെ വെക്കുക. ആ ക്യാപ്റ്റീവ് ഒക്കെ എന്ത് രസമാവ്? ഏത് ചിന്തയും കർത്താവിനെ അനുസരിക്കാൻ, കർത്താവിന് വിശ്വസ്ത പുലർത്തുവാൻ, കർത്താവിനോട് നമ്മൾ അക്കൗണ്ടബിൾ ആകയാൽ, കർത്താവിന്റെ പൈതലാകയാൽ, ആ കർത്താവിന്റെ പരിജ്ഞാനത്തിന് പൊങ്ങുന്ന എതിരെ പൊങ്ങുന്ന എല്ലാ ഉയർച്ചയിലും ഇടിച്ചു കളഞ്ഞിട്ട് കർത്താവിനോട് അനുസരണവും ആ ഭക്തിയും നിലനിർത്തുവാൻ നമ്മൾ എന്തുന്നു? വി ടേക്ക് ക്യാപ്റ്റീവ് ഓൾ ദ തോട്ട്സ്. നമ്മുടെ കാലിന്റെ കീഴിലേക്ക്, ആ ദൈവകൃപയിൽ അടിയിലേക്ക് നമ്മുടെ എല്ലാ ചിന്തകളും നമ്മൾ എന്ത് ചെയ്യുക? പിടിച്ചടക്കുക. ഓ, മനോഹരമായ ഒരു വാക്യമാണ്. സ്തോത്രം. താരേക്ക് നമ്മൾ വീണ്ടും ഞാൻ ഉറപ്പിക്കട്ടെ, ഇന്നെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ എന്ത് ചിന്തിച്ചു അതാ ഇന്ന് അല്ലേ? ഇന്നലെ നമ്മളെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, അതാ ഇന്ന്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമല്ലെങ്കിൽ നാളത്തെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വേണ്ട അല്ലേ? അല്ലെ? ഇന്നലെ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചോ പ്രവർത്തിച്ചോ അതല്ലേ ഇന്നെന്ന് പറയുന്നത്? അതിൽ രീതി ആ രീതിയിൽ നമ്മൾ രൂപപ്പെട്ടതല്ലേ ഇന്നത്തെ അല്ലേ? ഇന്നലകളും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ആരായിരുന്നോ അതിന്റെ തുടർച്ച ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ഇന്നത്തെ എന്റെ പോക്ക് ശരിയാണോ? ഇന്നത്തെ പോക്കിൽ നമുക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ ഇന്ന് അതിനൊരു ചേഞ്ച് വന്നിട്ട് ആ ചേഞ്ച് വന്ന മനസ്സ് നമ്മൾ പുതുക്കി കഴിയുമ്പോൾ നാളെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതൊരു പ്രധാന കാര്യമായി നമുക്ക് പറയാം. അതുകൊണ്ട് കർത്താവ് അതിനെ കുറിച്ച് പറയുന്നത് നമ്മളിങ്ങനെ ഒത്തിരി വ്യാപനപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യും? ഒരുക്കി ഈ കാര്യത്തിൽ ക്രമീകരണത്തോടെ പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാൻ ഞാൻ കാര്യസ്ഥൻ വരികയില്ല, കാര്യസ്ഥൻ വന്നാൽ നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യും? ഇരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? റിമൈൻഡ് ചെയ്യും. സകല സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? വഴി നടത്തും. കർത്താവേ, ഈ ചിന്താമണ്ഡലത്തെ എങ്ങനെ പിടിച്ചൊതുക്കുന്നത്? എന്റെ കാഴ്ചയുടെ ലോകത്തെ എങ്ങനെ പിടിച്ചു എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്? എന്റെ വായെ കർത്താവെ എങ്ങനെ സൂക്ഷിക്കുന്നത്? കർത്താവെ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളെയും എന്റെ പെർസ്പെക്ടീവ്സ് എന്റെ വീക്ഷണഗതികളെ എനിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? ഭാരപ്പെടണ്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഒന്ന് വിധേയപ്പെട്ട് കൊടുത്താൽ നമ്മൾ പോകേണ്ടുന്ന സത്യത്തിന്റെ പാതയിൽ പരിശുദ്ധാത്മാവൻ നടത്തും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയാൻ കാര്യം? കർത്താവ് തന്നെ കാര്യസ്ഥന അല്ലേ? അതിന് വാക്യമുണ്ടോ? ഉണ്ട്. യോഹന്നാൻ ഒന്നാം ലേഖനം രണ്ടാം വാക്യം കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുവൻ പാപം ചെയ്തെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിനടുക്കിലുണ്ട്. അപ്പൊ കർത്താവ് തന്നെ ആരാ? കാര്യസ്ഥനാ. അതുകൊണ്ടാണ് പറഞ്ഞ വേറൊരു കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മടങ്ങി വരാം. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിൽ വഴി നടത്തും, നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് പറഞ്ഞതൊക്കെ നമ്മളെ റിമൈൻഡ് ചെയ്യും. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല. റോമാലേഖനം 8:8 വീണ്ടും പോലെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ നമുക്ക് അറിയില്ല. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? തുണ നിൽക്കുന്നു. നേരത്തെ ഒരു ദിവസം പറഞ്ഞതാ, ബലഹീനത എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് തുണ നിൽക്കുന്നു എന്നല്ല, മറിച്ച് കഴിവുകേടുകൾ മാറ്റി കഴിവുള്ളവരാക്കി തീർക്കുന്നു പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജയജീവിതം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവിന് എന്ത് ചെയ്യണം? നമ്മൾ കീഴടങ്ങി ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അങ്ങനെ കൊടുത്താൽ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളെയും നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ മുന്നോട്ട് നയിക്കും എന്നത് വളരെ സത്യമായ കാര്യമാണ്. ദാവീദ് പറയുന്നുണ്ട്, 19:16 Psalms 19:16 അവിടെ പറയുന്നത്, യഹോവേ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക്. നമുക്ക് ഇപ്പൊ ഇവിടെ ആവശ്യമുള്ളത് ഹൃദയത്തിലെ ധ്യാനമാണ് അല്ലെ? എന്താ പറയുന്നത്? തോട്ട്സ് ഓഫ് മൈ ഹാർട്ട് അല്ലേ, അങ്ങനല്ലേ, തോട്ട്സ് ഓഫ് മൈ ഹാർട്ട്. കർത്താവേ എന്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് എപ്പോഴും പ്രസാദമാകണം. കർത്താവ് ഞാൻ എന്ത് ചിന്തിച്ചാലും അത് ആർക്ക് പ്രസാദമാകണം? കർത്താവിന് പ്രസാദമാകണം. ദാവീദ് പ്രാർത്ഥിക്കുക പഴയ കാലഘട്ടത്തിൽ, രാജാവ് പ്രാർത്ഥിക്കുക. രാജാവ് എന്നോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് വിശാലമായ ലോകം, എന്തെന്ത് അവസരങ്ങൾ, സകല പ്രജകളും തന്റേതാണ്, അധികാരമുണ്ട്, എല്ലാ ശ്രേണികളും ഉണ്ട്. അത്രമാത്രം എല്ലാം ഉള്ള ആ ഭക്തം പറയാണ്, എന്റെ ഹൃദയത്തിൽ വരുന്ന എല്ലാ കർത്താവേ നിനക്ക് പ്രസാദമുള്ളത് മാത്രമാകണമേ. സ്തോത്രം. രാജാക്കന്മാർക്ക് അങ്ങനെ നിയന്ത്രണം വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ഒരു ഭക്ത ശിരോമണി ആയതുകൊണ്ട് സ്തോത്രം, അദ്ദേഹം പറയുന്നത് എന്റെ ചിന്തകളും എന്റെ ഭാവങ്ങളും എല്ലാം കർത്താവേ, എവറി തോട്ട്സ് ഓഫ് മൈ ഹാർട്ട് should be pleasable, acceptable to you. കർത്താവേ നിനക്ക് സ്വീകാര്യമായി ഇരിക്കണം എന്ന് ദാവീദ് ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും നമ്മുടെ ചിന്താമണ്ഡലത്തെ നമ്മൾ എന്ത് ചെയ്യണം? കാര്യപ്രസക്തമായി ചിന്തിക്കണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഏകനായിരിക്കുമ്പോൾ ചിന്തയും സമൂഹത്തിൽ വായയും സൂക്ഷിക്കണം. വായ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏകനായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ചിന്ത. എന്താ ഏകനായിരിക്കുമ്പോൾ ചിന്ത എന്ന് പറഞ്ഞത്? വേറെ സംസാരിക്കാനൊന്നുമില്ല. അപ്പോഴാണ് ചിന്ത ഇങ്ങനെ കാട് കയറി കാട് കയറി കാട് കയറി പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏകനായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നിരിക്കണം? ചിന്ത. സമൂഹത്തിൽ എന്ത് സൂക്ഷിക്കണം? വായ സൂക്ഷിക്കണം. അതുകൊണ്ട് ആ രീതിയിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിന് വേണ്ടി നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമുക്ക് 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനസ്സ് പുതുക്കി കർത്താവെ രൂപാന്തരപ്പെടുവാൻ കൃപ ചെയ്യണമേ, എന്റെ ചിന്തയുടെ ലോകത്തെ നിയന്ത്രിപ്പാൻ കൃപ ചെയ്യണമേ. ഒരു ദിവസമെങ്കിലും ഒരു പക്ഷേ പരാജയപ്പെട്ടു വരാം, തളരരുത്. അടുത്ത ദിവസം നമുക്ക് വിജയം തരുവാൻ നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. സ്വത്രം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തയിൽ നിന്നിരിക്കാൻ കഴിയാത്ത വലിയൊരു പ്രശ്നം അല്ലേ? അല്ലേ, പ്രാർത്ഥിക്കുമെന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ചിന്ത ഇങ്ങനെ പോവാ. അപ്പൊ എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർത്തണം. ഒന്നാമതേ ഓർക്കണം, ഉറക്കം വരുമ്പം തൂങ്ങുമ്പോ ഒന്നും എന്ത് ചെയ്യരുത്. അതൊക്കെ ആദ്യമേ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ചിന്ത പതറി പോകും. പ്രാർത്ഥിക്കാതിരുന്നിട്ട് ചിന്ത പതറി, വേറെ പണിയൊന്നുമില്ല, പ്രാർത്ഥിക്കാനിരുന്നു, പക്ഷെ ചിന്ത നിൽക്കുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവവചനം ധ്യാനിക്കണം. മനസ്സിലായോ? ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ വചനം നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും? കയറും. നമ്മുടെ മനസ്സ് മുഴുവനും ദൈവവചനത്താൽ നിറയും. അത് ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രത കിട്ടും. ഈ ട്രിക്ക് ഈ സ്റ്റെപ്പ് നിങ്ങൾ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത ഇല്ലെങ്കിൽ പ്രാർത്ഥന അന്നേരം നിർത്തുക, എന്നിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഉടനെ കയറി സക്രിയ പ്രവചനവും എഹസ്കൽ പ്രവചനവും ഒന്നും കയറി വായിച്ചേക്കരുത്. മത്തായി സുവിശേഷത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളൊന്നും വായിച്ചേക്കരുത്. ഒന്നും കിട്ടത്തില്ല. കുതിര നാലെണ്ണം പോകുന്നു, അത് ചെയ്യുന്നു, ഇത് വരുന്നു, അതൊന്നും വായിച്ചേക്കരുത്. സിമ്പിളായിട്ട് യോഹന്നാന്റെ സുവിശേഷമോ ലൂക്കോസിന്റെ സുവിശേഷമോ അല്ലെ സങ്കീർത്തന ഭാഗത്തെ ഭാഗങ്ങളോ, സുവിശേഷങ്ങൾ ഏറ്റവും ബെസ്റ്റ്. അത് ഞാൻ മത്തായി സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങൾ വിട്ടു കഴിഞ്ഞാൽ വളരെ വളരെ ഹൃദ്യമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം ചിന്ത പതറിയില്ലേ. അങ്ങനെ വളരെ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ, മർക്കോസും സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് എല്ലാം അപ്പോസ്തലപ്രവൃത്തിയാലും കുഴപ്പമില്ല. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ കർത്താവിൽ രസിക്കും, വചനവുമായി ബന്ധപ്പെടും. അങ്ങനെ ഒരു വാക്യം രണ്ട് വാക്യമല്ല, ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ അങ്ങോട്ട് വായിക്കുക. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. ആ വചനത്തോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവസാനത്തെ ക്ലാസ്സിൽ ക്വയറ്റ് ടൈമിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് അതിങ്ങനെ മനസ്സിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ സംശുദ്ധമായി ഏകാഗ്രപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോണം. ഇനി അങ്ങനെ ഒക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യുക, നിശ്ചയമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചിന്താമണ്ഡലം നമ്മൾ എന്ത് ചെയ്യണം? സംശുദ്ധമായി സൂക്ഷിക്കണം. കാരണം ചിന്താമണ്ഡലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ ഒത്തിരി കാര്യം ഉണ്ടെങ്കിലും എല്ലാം പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോകെ. രണ്ടാമത് കാഴ്ചയുടെ ലോകം, കാഴ്ചയുടെ ലോകം അക്കൗണ്ടബിളാ. ദൈവം നമുക്ക് കണ്ണു തന്നു, ഈ കാണുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് കണക്ക് കൊടുക്കേണ്ടവരാ. ഇവിടെ ആലഹോമാർക്ക് വന്ന തെറ്റിൽ നിന്ന് കാണുമാൻ ഭംഗിയുള്ളത്. How beautiful it is. Oh, എന്ത് രസം! നമ്മുടെ സുന്ദരമായ ലോകം അല്ലേ, സുന്ദരമായ ലോകം ഇതൊക്കെ കണ്ടുപോയപ്പോ എന്തായിരിക്കും സുന്ദരമായ ലോകം? അതുകൊണ്ട് ഇന്ന് ആൾക്കാർ പണം മുടക്കി ഓരോ ദേശത്ത് പോകുന്നു അല്ലെ, പിക്നിക്കിന് ദേശം കാണാൻ പോവാ. സുന്ദരമായ ലോകം, ആസ്വദിക്കുക ലോകം. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടെ ലോകത്തിന് അവൻ എന്തുണ്ടാകണം? നിയന്ത്രണം വേണം, നിശ്ചയമായിട്ടും വേണം, നിയന്ത്രണം വേണം. യഹൂദന്മാരുടെയിൽ ഒരു കൂട്ടരുണ്ട്, ബ്ലൈൻഡ് ഫാരസീസ്. ഫാരസീസ് എന്ന് ഒത്തിരി ആൾക്കാരുണ്ട്, അതിലൊരു കൂട്ടരാണ് ബ്ലൈൻഡ് ഫാരസീസ്. അവരെന്തെന്നറിയോ, ഭയങ്കര വിരുദ്ധമാരാ പക്ഷേ അവർ, കേട്ടോ. അവര് ഈ ലോകമെല്ലാം പാപമാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കണ്ണും പൂട്ടി ഇങ്ങനെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ഭിത്തിച്ചെന്ന് ഇടിക്കും. അവര് ഇടിച്ചപ്പം ചോരയൊക്കെ ഒഴുകും. അപ്പൊ അവരെ പറയുന്ന മറ്റൊരു പേരുണ്ട്, ബ്ലീഡിങ് ഫാരസീസ്. അങ്ങനെ ബ്ലൈൻഡ് ഫാരസീസ് അവർക്ക്. പക്ഷെ ഒരു വലിയ കുഴപ്പക്കാരാ, കണ്ണു തുറന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, കണ്ണു തുറന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ണടച്ചുകൊണ്ട് ചെയ്തോളൂ ഇവര്. അതാ ഫാരസീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ബ്ലൈൻഡ് ഫാരസീസ്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഭക്തി കൂടിയിട്ട് സഹനം എന്നതിന്റെ തെറ്റായ ധാരണയിൽ വനങ്ങളിലേക്ക് ഗുഹയിലേക്ക് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. നോ, അതൊന്നും ആവശ്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. പക്ഷെ കർത്താവ് എന്താ പഠിപ്പിച്ചത്? കർത്താവ് പറഞ്ഞു, യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൽ ഇരിക്കുന്നു എങ്കിലും നിങ്ങൾ ആരല്ല, ലോകക്കാരല്ല. കണ്ണു തുറന്നു തന്നെ നമ്മൾ ജീവിക്കണം, നമ്മുടെ സമൂഹത്തെ കാണണം നമ്മൾ. പക്ഷെങ്കിൽ ദൈവപ്രമാണം നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. കണ്ണുകളെ സൂക്ഷിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ ഒന്നുകൊണ്ട് കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. ലോത്ത് എന്ത് കണ്ടു? പച്ചപ്പുള്ള ദേശം കണ്ടു, നോക്കിക്കണ്ടല്ലേ, തല ഉയർത്തി എന്ത് ചെയ്തു, നോക്കിക്കണ്ടു. അവരത് പറഞ്ഞോട്ടു, രണ്ടര ഗോത്രക്കാർ. നിങ്ങൾക്കറിയാവല്ലോ, സംഖ്യാപുസ്തകം 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 40 വർഷത്തെ ഏകദേശം നടന്ന് ഇങ്ങനെ യോർദാന്റെ തീരത്തെത്തിയിരിക്കുക. അവൾ രൂബേനൊരു ഗാന്ധിയരും മനുഷ്യയുടെ പാതി ഗോത്രക്കാരും വന്ന മോശയോട് പറഞ്ഞു, എന്റെ മോശേ, കരുണയുണ്ടെങ്കിൽ ഞങ്ങളെ അക്കരെ കൊണ്ടുപോകരുതേ. അവരാ കാണുമുള്ള പറച്ചിലും കറച്ചിലും കേൾക്കണം, ഭയങ്കര കാര്യമാട്ടാ. മോശയ്ക്ക് ആകപ്പാടെ ദേഷ്യം വന്നു. ഈ 40 കൊല്ലം വാഗ്ദത്ത നാടിനെ നോക്കി ലക്ഷ്യം ചെയ്ത് വന്നിട്ട് യോർദാൻ കടന്ന വാഗ്ദത്ത ദേശമാ, എന്നിട്ട് ഇപ്പൊ അവര് പറയാ ഞങ്ങൾ അക്കരെ വരുന്നില്ലെന്ന്, ഞങ്ങൾ ഇക്കരെ കടന്നോളാം. 200 ആൾക്കാരുണ്ട് കേട്ടോ കർത്താവിനെ നോക്കി തുടങ്ങിയിട്ട് സമ്പത്തിന്റെ പേരിൽ അക്കരെ പോകാൻ താല്പര്യമില്ലാതെ ഇക്കരെ കിടക്കുന്ന 100 ആൾക്കാരുണ്ട്. പറയാനില്ലെന്നേ ഉള്ളൂ, പരിപാടിയെ കണ്ടാൽ അങ്ങനെ തോന്നുന്നു. മോശം ചോദിച്ചു, എന്താ നിങ്ങൾ അക്കരെ വരാത്തത്? കഴിഞ്ഞ 40 വർഷം എന്തിനാ നിങ്ങൾ യാത്ര ചെയ്തത്? ദൈവത്തിന്റെ കോപം വരും. കാരണം കാദേശ് ബർന്നയിൽ നിന്നും 12 ഗോത്രത്തിൽ നിന്ന് പ്രഭുക്കന്മാരെ ദേശം വെച്ചു നോക്കാൻ പോയപ്പോൾ 10 പേര് വന്ന് ക്ഷീണിപ്പിക്കുന്ന വാർത്തയാണ് പറഞ്ഞത്. ദേശമൊക്കെ കൊള്ളാം, പക്ഷെങ്കിൽ വി കനോട്ട് ക്യാപ്ചർ ഇറ്റ്, നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടു? അനാക്യമല്ലമാരെ കണ്ടു. ഇറ്റ് ഈസ് എ ഫോർട്ടിഫൈഡ് സിറ്റി, കെട്ടി ഉറപ്പിക്കപ്പെട്ട പട്ടണമാണ്. സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല, പക്ഷെ നമുക്കത് കിട്ടില്ല. നോക്കൂ, മുന്തിരിക്കല കൊണ്ടു നിൽക്കണ്ടില്ല, മുന്തിരിക്കല ആലന്തിരോടുന്ന ദേശമാണ്, മുന്തിരിക്കല കണ്ടില്ലേ, എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് കിട്ടില്ല. അത് ജനത്തിന്റെ മനസ്സ് എന്തെയ്യെന്നറിയോ, രാത്രി മുഴുവൻ ജനം ഇരുന്ന് കറിഞ്ഞ പാവങ്ങളെ. കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഓരോ ഗോത്രത്തിന്റെ പ്രഭുക്കന്മാരാണ് പോയിരിക്കുന്നത്. മോശയും അഹരോനും പറഞ്ഞ കേട്ടോണ്ട് ഇപ്പൊ ജനം ചാടി വന്നത്. പക്ഷെ അവരവരുടെ ഗോത്രത്തിന്റെ ആൾക്കാർ ചെന്ന് കണ്ടു, നല്ല ദേശമാണ്, പക്ഷെ ഇത് കിട്ടത്തില്ലെന്ന് ഗോത്രത്തിനവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോത്രക്കാരെന്ത് ചിന്തിക്കും? മോശയെ അഹരോനെ അറിയാൻ എന്ത് ചെയ്തവര് കല്ലെടുത്തു, രാത്രി മുഴുവനും കരഞ്ഞു. നമ്മൾ വായിക്കുന്നു 13 സംഖ്യാപുസ്തകം, ഒരു നേതാവിനെ വെച്ച് നമുക്ക് മടങ്ങിപ്പോകാം. എവിടാ? മിസ്രയീമിലേക്ക്. അതുവരെ അവർ തീരുമാനിച്ചു അത്രയ്ക്ക്. പക്ഷെ ദൈവം ഒരു ബാധ അയച്ച് 10 എണ്ണത്തിനെന്ത് ചെയ്തു, ആ പ്രഭുക്കുമാരെ 10 എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു. കാലേബ് യോശുവയും എന്ത് ചെയ്തു, മുന്നോട്ട് ചുവട് വെച്ച് വന്നു. യാ വാട്ട് ദേ സെഡ് ഈസ് റൈറ്റ്, ബട്ട് വൺ തിങ് ഇഫ് ഗോഡ് ഹു പ്രോമിസ്ഡ് വി ക്യാൻ ക്യാപ്ചർ ഇറ്റ്, ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ് വി ക്യാൻ ഗെറ്റ് ഇറ്റ്. അവർ പറഞ്ഞപ്പോ ശരിയാ, ഞങ്ങൾക്ക് തോന്നി അനാഗമല്ല, ഞങ്ങൾ ഇപ്പോ ഞങ്ങൾക്ക് വെട്ടുകളിയപ്പോൾ തോന്നി. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും, രണ്ടുപേര് മാത്രം. അതുകൊണ്ട് 20 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളതിൽ 2-2 ഇവിടെ കയറിയുള്ളൂ. കൊച്ചു കാര്യമല്ല, വലിയ ഉപകാരിയാ. ചില നിർണായക സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾ, പ്രോമിസ്, വാഗ്ദത്തത്തിന്റെ വാക്കുകൾ, നമ്മൾ നിർണായക സന്ദർഭം തീരുമാനങ്ങൾ ബാക്കിയുള്ളവരെ കൂടെ ധൈര്യം കെടുത്തുന്നതാണോ, അതോ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതെ കഴിയും എന്ന് പറയുന്നതാണോ? തോമസിനെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നു, 4 ദിവസമായി ലാസർ മരിച്ചിട്ട്. ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ അടി പാഴ്സല, യോഹന്നാൻ സുവിശേഷം 11 അടി പാഴ്സല, അവിടെ നോക്കിയാൽ അറിയാം. ശിശുമാരല്ല പറഞ്ഞു, കർത്താവേ, കർത്താവ് പറഞ്ഞു നമുക്ക് അവനെ ഉറങ്ങുകയാണ് ഉണർത്താൻ പോകാം. ഇവരെല്ലാം വിചാരിച്ച് ഉറങ്ങുകയായിരിക്കും, കർത്താവ് നിദ്രയെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ പ്രത്യേകിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശിശുമാര് പറഞ്ഞു, എന്റെ കർത്താവേ, ഇപ്പൊ തന്നെ യഹൂദന്മാരെല്ലാം കൊല്ലാതിരിക്കുക, പിന്നെ ഇപ്പൊ അങ്ങോട്ട് 4 ദിവസം എത്ര നേരം പോകാതിരുന്നത്, ഉള്ള സമയത്തൊക്കെ ഇഷ്ടം പോലെ തിന്നു കയറി ഇറങ്ങി പോയതാ. ഇപ്പൊ ആപത്ത് വന്നു വിളിച്ചു വന്നോ? മനുഷ്യനെ പോയി പറയപ്പിക്കല്ലേ ഇത്? ഇപ്പൊ തന്നെ ആൾക്കാരെ കൊല്ലാതിരിക്കുക, പിന്നെ അങ്ങോട്ട് പോകണോ? അപ്പൊ തോമസ് പറഞ്ഞു, നമുക്കും അവനോട് മരിക്കാൻ പോകാം, അവനോട് കൂടി മരിക്കാൻ നമുക്കും പോകാം. അത് ഭയങ്കര എൻകറേജ് വേണം കേട്ടോ. ശിഷ്യന്മാര് 11 പേരും പോകണ്ടെന്ന് പറയുമ്പോൾ ഒരു തോമസ് പറഞ്ഞു, അവനോട് കൂടി മരിക്കാൻ നമുക്കും പോകാം. സ്തോത്രം, എന്തായാലും പോകണം എന്നാ പറഞ്ഞത്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് പോസിബിലിറ്റി തിങ്കിങ്, മനസ്സിലാകുന്നുണ്ടോ? പോസിറ്റീവ് തിങ്കിങ് ആൻഡ് എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്കുണ്ടാകണം, നിശ്ചയമായിട്ട് ഉണ്ടാകണം. സ്തോത്രം, ആ മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് വലിയ കൃപയാണ്. സ്തോത്രം. ഇവിടെ ഈ രണ്ടുപേര് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവാക്ക് വിശ്വസിച്ചു, അവര് കനാദേശ പ്രവേശിച്ചു. നമുക്കറിയാം, ഞാനീ പറഞ്ഞു വരുന്നത് രണ്ടര ഗോത്രക്കാര് പറഞ്ഞു ഞങ്ങളെ അക്കരെ കൊണ്ടു ഇക്കരെ കിടന്നോളാം. ഞാൻ ചുരുക്കത്തിൽ പറയാണ്, മോശം പറഞ്ഞാൽ പറ്റില്ല, ഈ 10 പേരെ കൊന്ന നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്താൽ 10 ഗോത്രത്തിൽ 2.5 ഗോത്രക്കാർ തീരുമാനമെടുത്താൽ 9.5 ഗോത്രക്കാർക്ക് എന്താവും, ധൈര്യം ശീലിച്ചു പോവും. നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരു കോംപ്രമൈസും തയ്യാറല്ല. അവസാനം മോശം പറഞ്ഞു, ശരി എടുത്തോ, ഈ ദേശം എടുത്തോ, 5 ദേശമാ, നിങ്ങൾ നോക്കണം ആ ഭൂപടം നോക്കി അറിയാം, ഭൂപടം ആ ഭൂപട പേര് നോക്കി അറിയാം. ഏറ്റവും താഴെ ഏതോ തൊട്ടു മേളിൽ മോവാബ്, അതിന്റെ മേളിൽ അമോനിയർ, അതിന്റെ മേളില് ഗലയാദിയർ, അതിന് ഏറ്റവും മേളിൽ ബാഷാൻ. അഞ്ചു ദേശമാണ് ഗിലയാ, ഏതോ മോവാബ്, അമോനിയർ, അതിന്റെ മുകളിൽ ഗിലയാദ്, ഏറ്റവും മേളിൽ ബാഷാൻ. അഞ്ചു ദേശമാണ് ഈ ഈ പ്രദേശം. അതിന് ട്രാൻസ് യോർദാൻ എന്നാണ് പറയുന്നത്. യോർദാന് കിഴക്ക് പ്രദേശം. ഈ പ്രദേശം ഈ മൂന്ന് രണ്ടര ഗോത്രക്കാർക്ക്, രൂബേനരി, ഗാദിരും മനുഷ്യരുടെ പാതി ഗോത്രം. നിങ്ങൾ ഭൂപടം നോക്കിയാൽ അറിയാം, ഇസ്രായേലിന്റെ ഒരു ബോക്സ് ഇട്ടിട്ട് ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതിയ ബോക്സ് ആ പിക്ചർ എടുത്ത് നോക്കിയാൽ അറിയാം 11 നമ്പർ രണ്ട് പ്രാവശ്യം ഉണ്ട്, അപ്പുറം അപ്പുറം ഉണ്ട്. കണ്ടോ, പലസ്തീൻ്റെ ഉള്ളിലും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. 11 എന്നാൽ മനുഷ്യരുടെ പാതി ഗോത്രക്കാരാ, ഇവിടെയും പകുതി ഉണ്ട്, അവിടെയും ഉണ്ട് പകുതി. 11 1 7 11 1 രൂപേൻ, 7 ഗാദ്, 11 മനുഷ്യ. ശരിയല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവര് ഇക്കരെ കിടന്നോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാ, ലോത്ത് നോക്കിയപ്പോ കണ്ണൻ ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുത്തു, നമുക്കറിയാം അത് എവിടെ ഇപ്പോ ഡെഡ് സീ ആണോ അല്ലേ? ഒന്ന് സമ്മതിച്ചല്ലായിരുന്നു, ഡെഡ് സീ, ചാവുകടൽ. പിന്നെ ഇവിടെ തെരഞ്ഞെടുത്ത രണ്ടര ഗോത്രക്കാര് അവര് മോശം ചോദിച്ചു, എന്താ അതിന്റെ കാരണം? അക്കരെ വേദത്തിന്റെ കാരണം, ഞങ്ങൾക്ക് ആടുമാടുകൾ കൂടുതലുണ്ട്. പണ്ഡിതന്മാരൊക്കെ പറയുന്ന മറ്റു ഗോത്രത്തെ ചൂഷണം ചെയ്ത് ഒപ്പിച്ചെന്നാ പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, അവർക്കറിയില്ല അതിനെ കുറിച്ച്. ഇത്രയധികം നിങ്ങൾക്ക് രണ്ട് ഗോത്രക്കാർക്ക് ഇത്രയും കൂടാനും നിങ്ങൾ അക്കരെ വരുന്നില്ല. ആടുപാടുകൾ, പച്ചപ്പുള്ള പ്രദേശം, നനവുണ്ട്, വരുന്നില്ല അക്കരെ. നോക്കണേ, ആടിനെയും ആടിനെയും വെച്ച് വാഗ്ദത്ത പ്രദേശം വേണ്ട എന്ന് പറഞ്ഞ രണ്ടര ഗോത്രക്കാര്, അവർ പുറപ്പെട്ടത് വാഗ്ദത്ത പ്രദേശത്തിന് വേണ്ടിയാ. പക്ഷെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി, മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി വാഗ്ദത്ത പ്രദേശം വേണ്ട എന്ന് അവർ പറഞ്ഞു. അവരിക്കരെ കിടക്കുക രണ്ടര ഗോത്രം. എന്തോ യേശുവിന്റെ കാലത്ത് ഗദരദേശം ഒക്കെ ഇതാണ് കേട്ടോ, ഈ ഭാഗമാ. ഇപ്പൊ എന്തോണ്ട് അവിടെ? പച്ചപ്പുണ്ടോ, പുല്ലുണ്ടോ, വെള്ളമുണ്ടോ, പന്നി, പിന്നെ ആരാ? ഒരു ഗദരദേശക്കാരൻ, അവനെന്ത് ചെയ്യാണെന്നറിയോ, അവൻ വീട്ടിലായിരുന്നു, പിശാചി കയറിയപ്പം അവന് കലറേ വന്നു. എന്ത് ചെയ്തു? കല്ലൊക്കെ എടുത്ത് ദേശം ഏകത്ത് നീ ഇടിച്ച് പൊട്ടിച്ച് രക്തമൊക്കെ വാർന്ന് അവൻ ചങ്ങലൊക്കെ ഉരുമി പൊട്ടിച്ച് അലറി വിളിക്കുക, നെക്കട, വസ്ത്രവും ഇല്ല, നാട്ടുകാർക്കെല്ലാം ഭീതി സ്വപ്നം. ഇവനാ അവിടെ ഉള്ളത്. കർത്താവിന്റെ കൃപയാൽ കർത്താവ് ആദേശിച്ചു അവനെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അവിടെ പന്നികളെല്ലാം കൊണ്ട് നമുക്കറിയാം, പന്നികളെല്ലാം കൊണ്ട് ചെയ്തു കടുതൂക്കത്തോടെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, കണ്ണിനിമ്പമായ ദേശം എടുത്ത രണ്ടു കൂട്ടരുടെയും നാടിൽ എന്തോ ഭവിച്ചു നമുക്കറിയാമല്ലോ. ലോത്തിന്റെ ദേശം ഇന്ന് ചാവുകടലായി കിടക്കുന്നെങ്കിൽ രണ്ടര ഗോത്രക്കാർ വാഗ്ദത്തം വേണ്ട, ഞങ്ങൾ കാടുമാടുകളുണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത ദേശം പിന്നീട് തരിശുഭൂമിയായി. ആടുമില്ല, മാടുമില്ല, പുല്ലുമില്ല, പച്ചപ്പുമില്ല, ഒന്നുമില്ല, വെള്ളവുമില്ല, തരിശുഭൂമികളുടെ കിടക്കുകയാണ്. കുറെ ഭ്രാന്തന്മാരും കുറെ പന്നികളും ഉള്ള ഒരു പ്രദേശമായിട്ട്, എല്ലാ പ്രദേശമല്ല കേട്ടോ, എന്റെ മെയിൻ ഒരു ഏരിയ, മെയിൻ ഒരു ഏരിയ. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണിനിമ്പമായതൊക്കെ തെരഞ്ഞെടുത്താൽ, കണ്ണിന് പുറകെ നമ്മൾ യാത്ര ചെയ്താൽ നിശ്ചയമായിട്ടത് അപകടമാണ്. കുറെയൊക്കെ നേട്ടമാണെന്ന് തോന്നിയാലും അത് ആത്യന്തികമായ നഷ്ടത്തിന്റെ കഥയിൽ ചെന്ന് അവസാനിക്കും. കണ്ണിന് പുറകെ നമ്മൾ ആരും യാത്ര ചെയ്യരുത്. സ്തോത്രം പറയാൻ പോവാ. അടുത്ത പ്രധാന കാര്യം പറയാൻ പോവാ, ദാവീദിന്റെ ഭാഗമാണ്, നമുക്കറിയാവുന്ന ഭാഗമാണത്. ശൗമ്യയിലെ 2 അധ്യായം, അതാ യുദ്ധത്തിന് പോകുന്ന കാലഘട്ടം, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാണ് ആ ഭാഗം തുടങ്ങിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ 2 11 രാജാക്കന്മാർ 2 11. അവിടെ നമ്മൾ വായിക്കുന്നു യുദ്ധത്തിന് പോകുന്ന കാലഘട്ടം. അപ്പൊ ഒരു വിഷയം ഞാൻ വിചാരിക്കുന്നത് കാലാവസ്ഥയ്ക്ക് അനുകൂലമുള്ള ഒരു കാലഘട്ടം, മനസ്സിലായോ? വാറിനുള്ള പറ്റിയ കാലം അങ്ങനല്ലേ ഇരിക്കുന്നത് ഇല്ലേ? 11 വാക്യത്തിൽ എന്താ? രാജാക്കന്മാർ പുറപ്പെടുന്ന കാലം. ദാവീദിന്റെ ഇസ്രായേലിൽ യുദ്ധമുണ്ട് കേട്ടോ, താഴോട്ട് വായിച്ചാൽ അറിയാം യുദ്ധമുണ്ട്. അത് വായിച്ചു കേട്ടോ ഭാഗം, അവർ കൊച്ചു പാരഗ്രാഫ് വായിച്ചു യുദ്ധത്തിന്റെ കാലഘട്ടം. രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് പോകുന്ന കാലഘട്ടം. ദാവീദും തന്റെ സേനാനായകനെയും പടയാളികളെ യുദ്ധത്തിന് ചെയ്തു പറഞ്ഞു വിട്ടു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, പക്ഷെ ഈ രാജാവ് പോയോ? അവൻ അദ്ദേഹം എടുത്ത് താമസിച്ചു. അതിന് അടുത്ത പാരഗ്രാഫിന്റെ ഒരു വാക്കിയുണ്ട് വായിച്ചേ. മതി. ശ്രദ്ധിക്കുക, യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് പോയില്ല. ദാവീദ് സേനാനായകനെയും പടയാളികളെല്ലാം എവിടെ വിട്ടു? യുദ്ധത്തിന് വിട്ടു. ശമുവേൽ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ്. ഇപ്പൊ യുദ്ധത്തിന് വിട്ടു, അദ്ദേഹം യുദ്ധത്തിന് പോകാതെ എവിടെ പാർത്തു? യെരുശലേമിൽ പാർത്തു. അവൻ എന്ത് ചെയ്തു? കൊട്ടാരത്തിന് അരമനയുടെ മുകളിൽ കയറി എല്ലാം നൂലാവി. ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഈ വാസ് അദ്ദേഹത്തിന്റെ സേനാ യുദ്ധത്തിന് എല്ലാ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നു, ഇസ്രായേലിൽ യുദ്ധമുണ്ട്, അദ്ദേഹത്തിന്റെ പടയാളികളും സേനാനായകന്മാരും എല്ലാം എന്ത് ചെയ്യുന്നു? യുദ്ധക്കളത്തിലാ. പക്ഷെങ്കിൽ ദാവീദേ, നീ എന്തുകൊണ്ട് യുദ്ധത്തിന് പോയില്ല? They are in warfare, but you are in a danger zone. You are in a danger zone. യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ, യോവാവും സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും യുദ്ധത്തിന് ചെയ്യുമ്പോൾ, അവർ വാർഫെയറിൽ അവർ യുദ്ധം ചെയ്യുമ്പോൾ, ദാവീദ് എവിടെയാണ്? ഡേഞ്ചർ സോണിലാണ്. ആ ഡേഞ്ചർ സോണിൽ അവന്റെ കണ്ണുകൾ അവനെ വഞ്ചിക്കുകയും അവൻ പാപത്തിലകപ്പെടുകയും ചെയ്തു. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ, അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണം. അത് യുദ്ധത്തിന്റെ കാലഘട്ടം അല്ലേ? അല്ലേ? യുദ്ധവീരനായ ദാവീദ് എന്തുകൊണ്ട് യുദ്ധത്തിന് പോയില്ല? സേനാനായകനെയും പടയാളികളെയും വിട്ടിട്ട് അദ്ദേഹം യെരുശലേമിൽ പാർക്കുകയും യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം ഒരു ഡേഞ്ചർ സോണിലാണ്. എന്നാൽ അതിന്റെ ഡേഞ്ചർ സോൺ ഞാൻ എടുത്തുകൊടുത്ത പേരാണ്. എന്താ? നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് അവൻ നിൽക്കുകയും ഉലാവുകയും അവന്റെ കണ്ണുകളെ പായിക്കുകയും ചെയ്തപ്പോൾ കണ്ണുകളുടെ പുറകെ അവൻ യാത്ര ചെയ്തു, അവനത് പരാജയമായി തീർന്നു. ഞാൻ അവിടെ കുറച്ച് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ അവന് നഷ്ടപ്പെട്ടു? ആ കണ്ണിന് പുറകെ താൻ നഷ്ടപ്പെട്ട് പോയപ്പോൾ എന്ത് പാപം സംഭവിച്ചു? കൊലപാതകം. ബത്ഷബയുടെ ഭർത്താവിനെ എന്ത് ചെയ്തു? ഊരിയാവിനെ കൊന്നു. പാപം സംഭവിച്ചു, കൊലപാതകം നടന്നു, ആ ബന്ധത്തിലുണ്ടായ കുട്ടി മരിച്ചു. ദാവീദ് കരയുന്നു ദുഃഖം. ആ കുട്ടി മരിച്ചത് ദൈവശിക്ഷ. അന്നും ഇന്നും ഇന്ന് സീവൺ അല്ലേ ഇത്? സി അല്ലേ? സീവണിൽ ഇരിക്കുന്ന നമുക്കും ദാവീദിനെ കുറിച്ച് ഒരു പേര് ദോഷം അല്ലേ? എന്തൊക്കെ വന്നു കൂടിയത്? യുദ്ധസമയത്ത് യുദ്ധത്തിന് പോകാതെ സൈന്യത്തെയും സേനാനായകനെ അയച്ചിട്ട് ഡേഞ്ചർ സോണിൽ നിന്ന ആ ദാവീദ് കണ്ണുകളെ പറയും യാത്ര ചെയ്തപ്പോൾ പാപം സംഭവിച്ചു, കൊലപാതകം ഉണ്ടായി, മരണം, ദുഃഖം, ശിക്ഷ. പിന്നെ എന്നും എന്നും വായിച്ചെറിയത്തക്കവണ്ണം പരസ്യമായി എഴുതപ്പെട്ടിരിക്കുന്ന പേര് ദോഷം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവത്തിന്റെ ശുശ്രൂഷയോട് വിളിക്കപ്പെട്ടത് മക്കൾ, നമ്മൾ കർത്താവിനോട് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, ഒരിക്കലും ഒരിക്കലും കർത്തവ്യങ്ങൾ വിട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കാൻ നമുക്ക് അവകാശമില്ല. കണ്ണുകളുടെ പിറകെ യാത്രയും ചെയ്യരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇവിടെ പറയുന്നത് പോലൊക്കെ നമുക്ക് സംഭവിക്കാം. കരിയാപ്പര പോലെ പുറത്തു പോകാം, പേരുദോഷമുണ്ടാകും, ആത്മീയം തകർന്നു. ഒരു ഒരു പേരുദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ വളരെ ഭയപ്പെടണം. ഒരിക്കലും കണ്ണിന്റെ പിറകെ യാത്ര ചെയ്യാൻ പറയും. ദാവീദ് പറയുന്നു, ഞാൻ എന്നെ കണ്ണുമായി ഒരു പകൽ, നമ്മുടെയൊക്കെ കണ്ണുമായി നമ്മൾ നിയമം ചെയ്യണം. കർത്താവേ, എന്റെ കാഴ്ചയുടെ ലോകത്തെ നിയന്ത്രിപ്പാൻ, അത് ദൈവമേ അങ്ങനെ മഹത്വം കാണുവാൻ. ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നു കർത്താവെ, ഒരിക്കലും ലോകത്ത് നിന്ന് എനിക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം വിട്ട് പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആരല്ല, ലോകക്കാരനല്ല. അതുകൊണ്ട് എന്റെ കണ്ണുമായി ഞാനും ഒരു നിയമം ചെയ്യുന്നു എന്ന ഒരു പ്രതിഷ്ഠ എടുത്തെങ്കിൽ മാത്രമേ നിശ്ചയമായിട്ടും നമുക്കും വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയൂ. സ്തോത്രം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. അടുത്ത ഭാഗം ഞാൻ പറയുന്നത് സ്പീച്ച്, വാക്കുകളുടെ ലോകമാണ്. നാവ് നാവും ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. ഇവിടെ വരുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം. സ്തോത്രം. ഞാൻ സമയത്തിന്റെ പരിധി ഉള്ളതുകൊണ്ടൊക്കെ വിട്ടു പോകുന്നതെല്ലാം പറയാതെ ആശുവിനെ പറ്റി തന്നെ ശക്തമായ ഒരു മാധ്യമമാണ് നാവ് അല്ലേ? നല്ലതല്ലേ? നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കാർക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. തിരുവല്ലാജ് എന്നാൽ തോലശ്ശേരി തിരുവല്ലായിക്കടുത്ത് എന്നാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ തിരുവല്ല സ്റ്റാൻഡ് എപ്പോഴും കാണാൻ ആൾക്കാർ അവർ ഭയങ്കര നല്ല സുമഖരായ ചെറുപ്പക്കാർ. വേറെ നാണോ ഇല്ല, നമ്മൾ എത്ര നിന്നാലും അവരെ കൂട്ടം കൂടി അവരെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ അവിടെ. പക്ഷേ എന്നാലും ഹൃദയത്തിനുള്ളിൽ ദുഃഖം കാണും അല്ലേ? ഇല്ലേ? ഇല്ല, നിഷേധം കാണും. നാവ് ഒരു വലിയ അനുഗ്രഹമാണ് കേട്ടോ, ഒരു വലിയ അനുഗ്രഹമാണ് നാവ്. സ്തോത്രം. അത് ആശയവിനിമയത്തിന്റെ മാധ്യമമാണ് നാവ്. അത് വളരെ, പക്ഷെ അത് കെയർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകനായിരിക്കുമ്പോൾ ചിന്ത, അത് വിട്ടേക്ക്, ആ ചിന്ത കഴിഞ്ഞു. സമൂഹത്തിൽ നാവിനെ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം. സമൂഹത്തിൽ നാവിനെ സൂക്ഷിക്കണം. പൈതാഗോറസ് മക്കളെ ആരാ പൈതാഗോറസ്? ഗണിതശാസ്ത്രജ്ഞൻ അല്ലേ? ഓക്കെ. പൈതാഗോറസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയ രണ്ട് പദങ്ങളുണ്ട്. രണ്ട് പവർഫുൾ ആയ രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് യെസ്, അനദർ നോ. അതേ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പവർഫുൾ വേർഡ്സ് എന്ന് പറയുന്നത് യേശു നോയുവ. യേശു പറയേണ്ട സമയത്ത് യേശു പറയുക, നോ പറയേണ്ട സമയത്ത് നോ പറയുക. ഇത് ഭയങ്കര നമ്മളെ യേശുനോ അതാണ് വലിയ എന്നൊക്കെ വലിയ ചോദിച്ചു ഞാൻ ഇരുന്നത്. ഒന്നും അല്ല, യേശുനോയുമാണ് ഏറ്റവും പവർഫുൾ വേർഡ്സ്. അതും വലിയ മഹാമ പറഞ്ഞിട്ടുള്ള, ഞാനൊരു ഒറ്റയാളുടെ പേര് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഒത്തിരി പേരെ പേര് പറയേണ്ട ഒരു സമൂഹമല്ല ഇപ്പോൾ. അപ്പൊ പരാമർശം പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, യേശും നോയും അതാണ് ഏറ്റവും പവർഫുൾ വേർഡ്സ്. യേശു പറഞ്ഞ സമയത്ത്, യേശ് നോ എന്ന് പറഞ്ഞ സമയത്ത് നോ പറയാം. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഒന്നും വേണ്ട, ഞാൻ നിങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ വരുമ്പോൾ എനിക്കറിയാം എന്ത് എന്റെ നോ എല്ലാം ഇന്ന നോയായി പോവാം. ഇന്ന നോ ഇസ് യെസ് എന്ന് പറയാറുണ്ട് അല്ലേ? ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞാലും ഭാഷ ഒന്നുകൂടെ ആ ഇരിക്കട്ടെ. ഇന്നലെ ഉണ്ടായി ഞാൻ പറഞ്ഞേ. ശരി, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അത് മാത്രമല്ല കേട്ടോ, ഈ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. യേശ് എന്ന് പറയേണ്ട ചില പ്രത്യേക സന്ദർഭത്തിൽ യേശ് പറയാതെ നമ്മൾ നിന്നിട്ടുണ്ട്. നോ എന്ന് പറയുന്ന സമയത്ത് നോ പറയാതെ നമ്മൾ നിന്നിട്ടുണ്ട് ഇല്ലേ? എത്ര പേരെങ്ങനെയുണ്ട് ജീവിതത്തിൽ? എത്ര വേളകളിൽ നമ്മുടെ ബോസുമാർ നമ്മളെ ചിലപ്പോൾ ചില കാര്യമൊക്കെ പറയുമ്പോൾ നിർബന്ധിക്കുമ്പോൾ നോ എന്ന് പറയേണ്ട സമയത്ത് നോ പറയാതിരിക്കുന്ന സാഹചര്യം, യേശു പറയേണ്ട സമയത്ത് യേശു പറയാതിരിക്കണം. ശ്രദ്ധിക്കണം, ദൈവം നമ്മെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു അതിനോട് യേശു എന്ന് പറയണം കുറഞ്ഞ പക്ഷം. ലോകം നമ്മെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു അതിനോട് എന്ത് പറയണം? നോ പറയണം. കാരണം ലോകം എത്ര ഉയർത്തിയാലും അവിടുന്ന് കൈവിടുന്നത്, അവിടുന്ന് ആയിരിക്കും നമ്മൾ താഴെ വീഴുന്നത്. ദൈവത്തോട് കർത്താവേ അങ്ങനെ എന്താക്കാൻ ആഗ്രഹിക്കുന്നതിനോട് ഞാൻ യേശ് യേശ് എന്ന് പറയുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. സ്തോത്രം. എന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശു നോയും പറയേണ്ട ഒത്തിരി രംഗമുണ്ട്. ആ ഒരു ആത്മശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില സന്ദർഭത്തിൽ നോ പറയാൻ കഴിയാത്ത ഒരു നിലപാട് പോലൊക്കെ നമുക്ക് തോന്നും, ഞാൻ നോ പറഞ്ഞ എങ്ങനെ പറയും എന്നൊക്കെ ചിന്തിക്കുന്ന വേലയുണ്ടാവും. പക്ഷെങ്കിൽ കഴിവതും യേശ് നോ അങ്ങനെ തന്നെ പവർഫുള്ളായി പറയാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. അതാണ് സത്യമായ വഴി. കർത്താവ് പറഞ്ഞു ഉവ്വ ഉവ്വ, ഇല്ല ഇല്ല, അതിനപ്പുറത്തൊന്നും ഇല്ല, അത് പറയാൻ നമുക്ക് നിശ്ചയമായിട്ട് കഴിഞ്ഞിരിക്കണം. ഓക്കെ, തരട്ട് വരാം. ഇതിനൊരു വലിയ ഗുണം എന്ന് പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ആശയവിനിമയത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തക്ക സമയത്ത് പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളിത്താലത്തില് പറഞ്ഞറിഞ്ഞ ചിലക്ക് നല്ല കൃപയാ. കറക്റ്റ് ഇങ്ങനെ നല്ല വേർഡ്സും നന്നായി ആശയവിനിമയത്തിന് ചില കഴിവ് ചിലക്കുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് നെഗറ്റീവാണ്, നന്മ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. വരാൻ പോകുന്ന പ്രതിസന്ധിയെ കുറിച്ച് ഞാൻ പറയാം. ചിലർ പറയാറുണ്ട് ഞാൻ എല്ലാം തുറന്നു പറയുന്നതാണ്, ഞാൻ മോഹത്ത് നോക്കി എന്ത് ചെയ്യും കാര്യം പറയുന്ന ആളാണ്, നല്ല കാര്യം വേണം അങ്ങനെ തന്നെ വേണം, എല്ലാ ഉള്ളിൽ അളുക്കുകയും ഇത് ശരിയാവില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടാകണം, ഉപ്പിനാ രുചി വരുത്തുന്നതും കൃപയോടുകൂടിയായിരിക്കണം. ഞാനിപ്പം പിന്നെ കോളേജിലെ ഞാൻ കൂടുതൽ കോളേജ് ഞാൻ ഇതൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ രജിസ്റ്ററായിട്ടിരിക്കുന്ന ഒരാൾ കൂടുതലും ഞങ്ങളുടെ കോളേജ് രജിസ്റ്ററാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാ കേസും നമ്മുടെ അടുക്കളെ വരുന്നത്. ഞാൻ ക്ലാസ്സിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഫ്രണ്ട്ഷിപ്പ് സ്റ്റുഡൻസുമാണ് എല്ലാം, അവരുടെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഏത് വിഷയം നമ്മുടെ വരും പഠിപ്പിക്കുന്ന എല്ലാ കോളേജിലും മറ്റു കോളേജിലായാലും അങ്ങനെയൊക്കെ, പക്ഷെ ക്ലാസ് ഭയങ്കര സ്ട്രിക്റ്റ്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് അപ്പം ചില അധ്യാപകരൊക്കെ, ഇപ്പൊ ഞാൻ വരുന്ന രണ്ടാഴ്ച മുമ്പ് തന്നെ ഒരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥി അസൈൻമെന്റ് കൊടുത്തില്ല കൃത്യസമയത്ത്. ആ അധ്യാപകൻ ക്ലാസ്സിൽ വന്നപ്പോൾ ആ വിദ്യാർത്ഥി ചോദിച്ചു എന്തി അസൈൻമെന്റ്? അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അധ്യാപകൻ പറഞ്ഞു ഹൂ ഇസ് പ്രിൻസിപ്പൾ? അത് ഭയങ്കര പ്രശ്നമായി ഇവിടെ. ഹൂ ഇസ് പ്രിൻസിപ്പൾ? പക്ഷെ ഞാൻ അതിനെ കുറിച്ച് രണ്ട് സ്ഥലത്തെയും സംഗതി കിട്ടി. ഞാൻ മനസ്സിലാക്കിയപ്പം ആരും അറിഞ്ഞോണ്ട് ചെയ്തതല്ല, ഇദ്ദേഹം ലീവ് എടുത്ത് ഭാര്യയുടെ ഡെലിവറി ടൈം ആയിരുന്നു. അദ്ദേഹം ഒരു പാസ്റ്റർ ആകട്ടോ, അദ്ദേഹം ഈ വിദ്യാർത്ഥി പാസ്റ്ററാ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ലീവ് എടുത്ത് വീട്ടിൽ പോയത് കൊണ്ടാണ് അസൈൻമെന്റ് കൊടുക്കാനേ കഴിഞ്ഞത്. അദ്ദേഹം ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞെന്ന് പറഞ്ഞ അസൈൻമെന്റ് കാര്യമല്ല, ലീവിന്റെ കാര്യമാണ് പുള്ളി ഉദ്ദേശിച്ച്. അധ്യാപകൻ അസൈൻമെന്റ് എന്താ തരാഞ്ഞു ചോദിച്ചപ്പോൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞെന്ന് പറഞ്ഞത് അസൈൻമെന്റ് കാര്യമാണെന്നാണ് അധ്യാപകൻ വിചാരിച്ചത്. ഒരു ഒരു സബ്ജക്റ്റിന്റെ എല്ലാ കാര്യവും ആരാ ഉത്തരവാദി? ആ അധ്യാപകനാണ്, പ്രിൻസിപ്പളല്ല. അപ്പോൾ അധ്യാപകൻ വിചാരിച്ചത് അസൈൻമെന്റിന്റെ കാര്യമാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. ഈ വിദ്യാർത്ഥി പറഞ്ഞത് അസൈൻമെന്റിന്റെ കാര്യമല്ല, പ്രിൻസിപ്പളോട് പറഞ്ഞെന്ന് പറഞ്ഞ എന്താ, ഞാൻ പറഞ്ഞിട്ട് ലീവ് എടുത്ത് പോയതുകൊണ്ടായിരിക്കും, വൈഫിന് ഡെലിവറി ടൈം ഒക്കെ ആയതുകൊണ്ട് സിസ്റ്ററിനൊക്കെ അതുകൊണ്ട് തരാൻ പറ്റില്ല. രണ്ടും രണ്ട് ധ്രുവത്തില്ല, രണ്ടുപേർക്കും മനസ്സിലായില്ല. അധ്യാപിച്ച ചൂടനാളാണ്, ഹൂ ഇസ് പ്രിൻസിപ്പൾ? അപ്പൊ അത് വലിയതായി. അപ്പൊ അതിനകത്ത് കുറച്ച് വിദ്യാർത്ഥി പറഞ്ഞ സാർ അത് പറയാൻ പാടില്ലായിരുന്നു. ഹൂ ഇസ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആളിനെ എന്ത് ചെയ്യുന്നത്? അത് ശരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അടിച്ച് മുറിച്ച് പറയുന്ന ഒരാളാണ് അധ്യാപകൻ. പിന്നെ പിന്നിൽ എന്താണെന്നറിയോ, നമ്മളാണ് പിന്നെ പിന്നെന്ത് ചെയ്യുന്നത്, തൊട്ടുണക്കി ശുശ്രൂഷ. ഞാൻ ഓർക്കുന്നു, ഞാൻ 94 മുതൽ ഒരു 3-4 വിദ്യാർത്ഥിയെങ്കിലും കോളേജ് പറഞ്ഞു വിട്ടവരെ നമ്മൾ മധ്യസ്ഥ നിന്ന് പറഞ്ഞ് നിർത്തി വിടാതെ അവിടെ നിർത്തിയതുകൊണ്ട് ഇത് 4 പേരുടെ പേര് എനിക്ക് പറയാൻ കഴിയും, അവർ കർത്താവിന്റെ ശുശ്രൂഷയിലുണ്ട്. അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അർത്ഥം കുറിച്ച് പറയുന്നൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. മുഖത്ത് നോക്കി പറയണം, എല്ലാ കാര്യം പറയണം, അല്ലാതെ നമ്മൾ പറയാതിരിക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെങ്കിൽ ഒരു മുറിവുളവാക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ചിലർ അങ്ങനെ പറഞ്ഞു പോയാൽ പുറകെ ചിലർ എന്ത് ചെയ്യും, മുറിവുണക്കിയും വെട്ടി വെച്ചുകെട്ടിയും ഒക്കെ പോകുന്ന വേറൊരു ബാച്ച് പുറയിലുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പണിയാതെല്ലാം. അതുകൊണ്ട് പിന്നെ ഞാനെല്ലാം തുറന്ന് പറയുന്ന ഒരാണ്, മുഖം നോക്കി മോഹക്കാറില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി നല്ലതാണെങ്കിൽ പോലും അതൊക്കെ ഹർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും അല്ലാതെ ഒത്തിരി വെച്ചുകെട്ടിന് ആവശ്യമില്ലാത്ത രീതിയിൽ കൃപയോടുകൂടിയതും ഉപ്പിനായി രുചി വെത്തുന്നതും ശാന്തമായിട്ട് വ്യക്തിപരമായി കണ്ടും ഒക്കെ പറയാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് സമൂഹത്തിൽ വലിയ മുറിവുളവാക്കത്തില്ല, നമ്മുടെ മാന്യത നമുക്ക് സൂക്ഷിക്കാൻ കഴിയും എന്നൊരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒക്കെ ശ്രദ്ധിക്കാം, ചില സങ്കീർത്ത പുസ്തകത്തിൽ 12 പറയുന്നുണ്ട്, ഞങ്ങളുടെ നാവ് ഞങ്ങൾക്ക് തുണ. ഒരു സങ്കീർത്തന വാക്യമുണ്ട്, അവ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ജയിക്കും. 12 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്, ഞങ്ങളുടെ നാവ് ഞങ്ങൾക്ക് തുണ, നാവ് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ജയിക്കും. ഇല്ലേ 12 സങ്കീർത്തനുണ്ടാ വാക്യം, ആ തുണ
ഞങ്ങൾക്ക് യജമാനൻ ആരെന്ന് അവർ പറയുന്നു.
പറയുന്നു,
ശ്രദ്ധിക്കുക, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും,
ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും. അപ്പം നാവ് കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നാവ് കൊണ്ട് തന്നെ, നാവ് കൊണ്ട് ജീവിക്കുന്ന പറഞ്ഞാൽ പണിയെടുക്കാൻ ജീവിക്കുന്ന അർത്ഥത്തിലല്ല, നാവിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പോസിറ്റീവ് നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ഇവിടെ നെഗറ്റീവായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ, സങ്കീർത്തന പുസ്തകം നെഗറ്റീവായിട്ടാണ്. നാവ് കൊണ്ട് മറിക്കുക, ചിലതൊക്കെ ചില ഇപ്പം എന്നൊക്കെ സത്യം എന്നൊരു ബാങ്ക്, പിന്നെ എന്താ പറയാ, എന്തോ നാഥന വിളിച്ചില്ലേ, ശബരിനാഥ്, ഇവരൊക്കെ ഇവരുടെ കയ്യിലൊക്കെ നമ്മൾ പെട്ടുപോയാൽ മുഴുവൻ സത്യമാണ് നമ്മൾ വിചാരിച്ചു പോകുന്ന രീതിയിലായിരിക്കും അവന്റെ നാവിന്റെ ചർവണം അല്ലേ. മോശമായതുപോലും നന്നായി പ്രസന്റ് ചെയ്ത് നമ്മളെ അവസ്ഥത്തിലാക്കുന്ന ലോകം. എത്രയോ ഗൾഫിൽ വരേണ്ട ആൾക്കാര് ബോംബെയിൽ വന്നപ്പോഴത്തെ ഏജന്റുമില്ല, വൈസായും ഇല്ല, ഒന്നുമില്ല, എന്തൊക്കെയായിരിക്കും പറഞ്ഞു പിടിപ്പിച്ചത്, നാവിൽ വീണ് പോവാ. നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചു കൊച്ചു കച്ചവടക്കാരൊക്കെ അവർ നാവിൽ വീണ് പോകുന്ന സ്ത്രീ വിശേഷം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് നാവ് ഞങ്ങൾക്ക് തുണ, നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും. സത്യം നാവ് ഉപയോഗിക്കുന്ന നല്ല കാര്യമാണെങ്കിൽ പോലും സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയും അത് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് ആകാതെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് നമ്മുടെ അധരങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് നിശ്ചയമായിട്ടും കഴിയണം. താഴെ വീണ്ടും വായിക്കുന്നുണ്ട്, വാക്ക് പെരുകിയാൽ പാപം വരും. വചനം പറയുന്നു, വാക്ക് പെരുകിയാൽ എന്തുണ്ടാകും, പാപം വരും. ഒത്തിരി നമ്മൾ സംസാരിക്കുക, വെറുതെ ഒത്തിരി സംസാരിക്കുക, അതിൽ പാപം ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി വചനം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് വാക്ക് പെരുപ്പത്തിൽ പാപമുണ്ട്. പിന്നെ നുണ പരദൂഷം, പരദൂഷണം. നുണ എന്ന് പറയുന്നത് ഇല്ലാത്ത കെട്ടിച്ചമയ്ക്കുന്ന, പരദൂഷണം എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, രണ്ടും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ഇൻഫർമേഷനൊക്കെ നമ്മൾ പറയേണ്ടി വരുമായിരിക്കും, ചില കാര്യങ്ങളൊക്കെ അത് ഒരു പക്ഷെങ്കിൽ ഒരു പക്ഷേക്കെ ആവശ്യമായിരിക്കാം ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടി. അല്ല, നുണ എന്നതും പരദൂഷണം എന്നതും ഒക്കെ നിശ്ചയമായി പാടേ നമ്മൾ ഉപേക്ഷിക്കേണ്ട സ്വഭാവങ്ങളാണ്. ഒക്കെ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ജീവനും മരണവും ഒക്കെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. വിശുദ്ധ ബൈബിൾ എന്താ ഇതിനെ കുറിച്ച് പറയുന്നത്, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയാൻ കോപത്തിനും എന്തായിരിക്കണം, കേൾപ്പാൻ വേഗത ആരും പറഞ്ഞാൽ എന്താണ് മനസ്സിലാകണം. പക്ഷെങ്കിൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്ന എന്ത് വേണം, വളരെ ആലോചിച്ച് ചിന്തിച്ച് പറയാൻ പാടുള്ളൂ. കോപിക്കാനും അല്ലെങ്കിൽ കോപത്തിനും താമസം ഉണ്ടാകണം എന്ന് നമ്മുടെ വായിക്കുന്നത്. ദാവീദ് പറഞ്ഞിരിക്കുന്നത്, എന്റെ വായിലെ വാക്കുകൾ യഹോവേ നിനക്ക് പ്രസാദമാകട്ടെ. സ്തോത്രം. യെരിഹോ കോട്ട പിടിക്കാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു, ആരും മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞു. 6 ദിവസം ഓരോ പ്രാവശ്യവും, 7ാം ദിവസം 7 പ്രാവശ്യവും എന്ത് ചെയ്തു, ചുറ്റി. ദൈവം പറഞ്ഞു, ആരും മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞു. ആരും മിണ്ടണ്ട, എന്താ എന്നെ കറിയോ, അവരെല്ലാം അഭിപ്രായം പറയും, രാജ്യം പിടിക്കാൻ ഇതെന്നോ യുദ്ധം പറയാ, ഇത് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലോ, ഇതിൽ ആരെ കൊണ്ട് ഇത് കഴിയുത്, ഇതെന്തോ ആവശ്യം പറ്റിയതായ നമ്മുടെ യോശുവയ്ക്ക് എന്തോ അഭിപ്രായം പറയുമായിരുന്നു. ഒത്തിരി അഭിപ്രായം, അവിശ്വാസത്തിന്റെ വാക്കുകൾ തന്നെ ആയിരിക്കും വെറുതെ ഇങ്ങനെ 6 ദിവസം ഓരോ നിമിഷം നടക്കും, ഓരോ പ്രാവശ്യം വെച്ച് നടക്കുകയല്ലേ, ഒക്കെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അശുദ്ധമായ അധരങ്ങളായി തീരുമായിരുന്നു. ദൈവം പറഞ്ഞ, ആരും ഉണ്ടരുത്, നിങ്ങൾക്ക് ശബ്ദിക്കാനൊരു സമയം തരും. പുരോഹിതന്മാർ കാവള പോകുന്ന സന്ദർഭത്തിൽ കോവയ്ക്ക് വേണ്ടി ആർപ്പിട്ടോണം. എന്തിനാ ദൈവം ആർപ്പ സംശുദ്ധമായ അധരത്തിൽ നിന്ന് വരണം, അനുവദിച്ചാൽ അവിശ്വാസത്തിന്റെ പെരുവിരിപ്പിന്റെ വാക്കുണ്ടാകും. കാരണം 40 വർഷം ഇതെല്ലാം കണ്ടിട്ടായി വരുന്നത്. ഇത് മോശയും അഹരോനും യോശുവൊക്കെ കണ്ടനുഭവിച്ചതാ. അവരുടെ 40 വർഷത്തെ പെരുവിരിപ്പിന്റെ കാര്യം നമുക്കറിയാം. ആ സമൂഹമാണിത്, അവരെ പിന്തളമറകളാണിത്. അതുകൊണ്ട് അവര് കനാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ആരും മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിയാക്കരുത്, നിങ്ങൾ നിശബ്ദരായി ചുറ്റുക. അതുകൊണ്ട് ദൈവം ഒരു രീതിയിലെങ്കിലും അവരെ ഒരു സംശുദ്ധമായ അദ്ദേഹത്തിന്റെ ഭാഗമാക്കി അവരെ രൂപപ്പെടുത്തി. എന്നിട്ട് കാഹളമൂരിയപ്പോൾ അവർ ആർപ്പിടുവാൻ ആവശ്യപ്പെടുകയും ആർപ്പിന്റെ നടുവിൽ എന്ത് ചെയ്തു, എരിഹോക്കോട്ട വീണു. അപ്പൊ നമ്മുടെ അധരത്തിന്റെ സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ബൈബിൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മുള്ളിനിടയിൽ വീണ വിത്ത്, അവിടെ ഒരു പ്രത്യേക പദം വന്നുണ്ട്, സംസാര ഭോഗം ഇല്ലേ. ലൂക്കോസിന് സുവിശേഷത പറയുന്നത് മുള്ളിനിടയിൽ വീണ വിത്ത് നിഷ്ഫലമായി പോയി, അല്ലെങ്കിൽ കൊടുക്കേണ്ട പോലെ ഫലം കൊടുത്തില്ല. പല കാരണമുണ്ട്, ധനത്തെ കുറിച്ചുള്ള മോഹം, മറ്റു വിഷയമോഹങ്ങൾ, സംസാരഭോഗം, ഇതെല്ലാം വചനം നിഷ്ഫലമാകാൻ കാരണമായി തീർന്നു. നമ്മുടെ അനാവശ്യമായ വാക്കുകൾ, പൊട്ടച്ചല്ല, കളിവാക്ക്, ചേർച്ചയില്ലാത്തതെല്ലാം ഉപേക്ഷിക്കണം. നല്ല കാര്യം മാത്രം പറയുക, നമ്മൾ അത്യാവശ്യകാര്യം, ജീവിതത്തിന് ആവശ്യമുള്ളതും നന്മയായിട്ടുള്ളതും ഒക്കെ വരിക. ആരെയും നമ്മൾ കംഫോർട്ട് ചെയ്യണം, എൻകറേജ് ചെയ്യണം. വാക്കുകൊണ്ട് ഒന്നും ഇടിച്ചു കളയാൻ പാടില്ല, ടീസ് ചെയ്യാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരട്ടെ, കൊലോസിയർ 15-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നാവ് കൊണ്ട് കുറള പറയാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അല്ലെ, ആരാ? യഹോവയുടെ പർവ്വതത്തിൽ ആര് വസിക്കും? ആര് പാർക്കും? ആരാ പാർക്കുന്നത്? നാവ് കൊണ്ട് കുറള പറയാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ, കൂട്ടുകാരനോട് സത്യം മാത്രം പറയുന്നവൻ. അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. ഞാൻ വിശദീകരിക്കുന്നത് കൊലോസിയർ 4:6 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്, കണ്ടോ, ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളെ വാക്ക് എന്തായിരിക്കണം? കൃപയോടുകൂടിയതായിരിക്കണം. ഓരോരുത്തരോടും നമ്മൾ സംസാരിക്കേണ്ട രീതികൾ വ്യത്യസ്തമാണ്. അത് മനസ്സിലാകേണ്ടതിന് കൃപയോടുകൂടിയുള്ള വാക്കുകൾ മാത്രം പറവാൻ ഇടയാക്കണം. 45-ാം സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എടുത്തുപോലാകുന്നു. നന്നായി നാവ് ഉപയോഗിക്കുന്നതിൽ നിന്നും നല്ല 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 കാര്യങ്ങളായിരിക്കും പുറത്തു വരണം. അവരെ വാക്കുകൾ കേൾക്കാൻ, അവരോട് സഹവസിക്കുവാൻ, അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ സന്ദേശങ്ങൾ കേൾക്കാനും മനോഹരമായിരിക്കും. മാത്രമല്ല, അവരോട് വരുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കും? ഒരു നല്ല ലേഖകന്റെ എഴുത്തുപോലായിരിക്കും. ആ സംസാരം മാത്രമല്ല, എന്റെ കണ്ടന്റ്, അതിന്റെ മനോഹാരിത, അതിലെ ഉള്ളടക്കം എല്ലാം സംശുദ്ധമായിരിക്കും, പ്രയോജനമായിരിക്കും. അതാ പറഞ്ഞിരിക്കുന്ന നാവ്, എന്റെ നാവാരാ? സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ. നമുക്ക് ദൈവത്തിന് പറയാം, കഥാവേ, നല്ല നല്ല പിക്ചറുകൾ കുത്തി വരയ്ക്കുന്ന ഒരു നാക്കാകരുത്, മനോഹരമായതൊക്കെ തകർത്ത് കളയുന്ന നാവാകാൻ പാടില്ല. ഇത് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ പോലെ എന്റെ അധരം ഉപയോഗിപ്പാൻ കൃപ ചെയ്യണമേ. കേൾക്കുന്നവർക്കെല്ലാം അത് അനുഗ്രഹമാകണം. ഒരു സമർത്ഥനായ ലേഖകൻ അതിന്റെ എഴുത്തുപോലെ, അതിൽ നിന്നുണ്ടാകുന്ന നല്ല നല്ല കവിതകൾ, രചനകൾ, അല്ലെങ്കിൽ ലേഖനങ്ങൾ അനേകർക്ക് ആശ്വാസവും ബലവും മനോഹാരിതയും പകരുന്നതുപോലെ എന്റെ അധരത്തിൽ വരുന്ന ഓരോ വാക്കുകളും ആ രീതിയിൽ കഥാവെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ എന്റെ നാവ് ഒരു നല്ല സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ പോലെ പ്രയോജനപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തിന്റെ പ്രത്യേകം പ്രാർത്ഥിക്കാം. തിമൊഥെയൊസിന് നിർദ്ദേശം കൊടുക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വാക്കിൽ നീ ആരാകണം, മാതൃയാക്കണം. തിമൊഥെയൊസിന്റെ 1-ാം ലേഖനം 4:12 നമ്മൾ വായിക്കുന്നു, നിന്റെ വാക്കിൽ നീ ആരാകണം, മാതൃയാക്കണം. ഷുഡ് ബി മോഡൽ ഇൻ യുവർ സ്പീച്ച് വേർഡ്സ്. വാക്കിൽ നീ മാതൃയാകണം എല്ലാവർക്കും. ശ്രദ്ധിക്കണം, ഇവിടെ 4 കാര്യം പറഞ്ഞു ഞാൻ ഭാഗം നിർത്തുക, നമ്മുടെ സമയമായി. 4 rules for speech. സംഭാഷണം ശ്രദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. നമ്പർ 1, ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. പ്രായമുള്ളവരാണോ, ചെറുപ്പക്കാരോടാണോ, കൊച്ചുപിള്ളേരോടാണോ, നമ്മുടെ സമപ്രായക്കാര്, അതുപോലെ ബഹുമാനം യോഗ്യരായ ആൾക്കാര്, പല രീതി ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ നമ്മോട് സംസാരിക്കുന്നത്, നാം സംസാരിക്കുന്ന ആരോടാണെന്നുള്ള നല്ല ബോധ്യം ഉണ്ടാണ്. കോഴിക്കോട് അപ്പനെ കയറി നിങ്ങളെന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ പ്രശ്നമില്ല, ബഹുമാന വാക്കാട്ടോ. മക്കൾ അപ്പനോട് പറയും നിങ്ങൾ എന്ന് പറയും. അതുപോലെ വേറെ പദമുണ്ട്, എന്തെങ്കിലും പറയുമ്പം ഓ എന്ന് പറയും. ഓ ഓ എന്ന കോഴിക്കോട് ഞാൻ ഓ എന്ന് പറഞ്ഞ ഏശം നല്ല അർത്ഥം. ഞാൻ ദിവസം വീട്ടിൽ ചെന്നിട്ട് പപ്പായ തന്നെ പറഞ്ഞപ്പോ ഓ എന്ന് പറഞ്ഞപ്പോ കൈയെടുത്തു. കാരണം നമ്മുടെ നാട്ടിലെ ഓയെ നെഗറ്റീവാ, ഓ എന്നുള്ള ആ ഒരു സെൻസാ. പക്ഷേ കോഴിക്കോട് ഓ എന്ന് പറഞ്ഞാൽ ഏശം നല്ല അർത്ഥം. നിങ്ങളെന്ന് കയറി അപ്പനെ തെക്ക് ഭാഗത്ത് നിന്ന് വിളിച്ചാൽ അടി പാഴ്സലാ. പക്ഷെ തെക്ക് വടക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ആരോടെ ഞാൻ സംസാരിക്കുന്നത്, എവിടെ ഞാൻ സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസ്താവിച്ചെറിയാൻ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്, കുഞ്ഞപ്പി ഉദ്ദേശിയുടെ കൊച്ചു മകനാണ്. ശവിക്കുന്ന കൊച്ചു കുഞ്ഞു ഉദ്ദേശി ഉണ്ടായിരുന്നു കാൽവികത്ത്. ആ കൊച്ചു ഉദ്ദേശിയുടെ മകൻ ഇപ്പോഴും ശവിക്കും. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു കോഴിക്കോട് വന്ന്. അദ്ദേഹം പറഞ്ഞു, ഇനി തൃശ്ശൂർ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ പാദങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഒഴിവാക്കിയേക്കെന്ന് പറഞ്ഞു. എന്തൊക്കെയോ പുള്ളി അദ്ദേഹം പറഞ്ഞു, ആനമൊട്ടയെന്നും ഒക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒക്കെ തെക്ക് വടക്ക് ഭയങ്കര കുഴപ്പമുള്ള വാക്കുകൾ. ശ്രദ്ധിക്കുക, ആരോടാ സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നിയന്ത്രണം വേണം. എന്നാ ഞാൻ സംസാരിക്കുന്നത്? 1, ആരോടാണ് സംസാരിക്കുന്നത്? 2, എന്താണ് സംസാരിക്കുന്നത്? 3, സംസാരിക്കുന്നതിന് ഉദ്ദേശം എന്താ? ഞാനീ പറയുന്നതിന് ഉദ്ദേശം എന്താ? അതിനൊരു ഉദ്ദേശമുണ്ടോ, അതോ വെറുതെ സംസാരിക്കുകയാണോ? 4, സംസാരിക്കുന്നതിന്റെ പ്രയോജനം, ഞാൻ ഈ സംസാരിക്കുന്നതിന് വല്ല പ്രയോജനം ഉണ്ടോ? ദൈവനാമത്തിനുണ്ടോ? എനിക്കുണ്ടോ? കേൾക്കുന്നതുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് ഉദ്ദേശം സംസാരിക്കുന്നു, അതിനൊരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഈ ഭാഗത്തൂടെ ഞാൻ ടൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ടൈം, യൂസ് ഓഫ് ടൈം. ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്, ദുഷ്കാലമാകിയ നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ഓഫീസ് കാര്യത്തിനും വീട്ടുകാര്യത്തിനും എല്ലാം കൃത്യമായി സമയം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. വൃഥാ സമയം കളയാൻ പാടില്ല. നമ്മുടെ സമയം തീർന്നിരിക്കുന്നു. ഇന്ന് ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇത് ഓടിച്ച ഞാൻ പറഞ്ഞത് എങ്കിലും നിങ്ങൾക്ക് നമുക്ക് പരിചിതമല്ലാത്ത മേഖലയൊന്നുമല്ല ഇത്. സ്റ്റിവാർഡ്ഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ചിന്തയിൽ ലോകം, നമ്മുടെ കാഴ്ച, നമ്മുടെ വാക്കുകൾ, നമ്മുടെ മുഴുവൻ ഇമ്പൾസസ്, നമ്മുടെ എല്ലാ മനോഭാവങ്ങളും, നമ്മുടെ വ്യക്തിത്വം മുഴുവനും. എന്ന പോലെക്കാലം ഇതിനെല്ലാം കണക്ക് കൊടുക്കണം. കണ്ണ് അനുഗ്രഹമല്ലേ? നാവ് അനുഗ്രഹമല്ലേ? ചെവി അനുഗ്രഹമല്ലേ? പക്ഷെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കണക്ക് കൊടുക്കുന്ന ദിവനമുണ്ട്. സ്തോത്രം. മനുഷ്യർ മറക്കും, കാണും, കാണത്തില്ല ഒരു പക്ഷെങ്കിൽ, പക്ഷെ സകലവും ദൈവം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇന്ന് നമുക്ക് ദൈവങ്ങളെ കേൾപ്പിക്കുക. കർത്താവേ, എന്നെ കണ്ണു നേരി കാണട്ടെ. ഹല്ലേലൂയ. മനോഹരമായ ചില പാട്ടുണ്ട്, ഞാനൊന്ന് പാടുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. നമ്മുടെ കർത്താവ് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇന്ന് പകൽ നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കുക. കർത്താവിന് വിശുദ്ധമായതിനു വേണ്ടി, പ്രയോജനമുള്ളത്, നന്മയ്ക്ക് വേണ്ടി കർത്താവ് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിപ്പാൻ നിക്രമ ചെയ്യണമേ. ഇതുവരെയും എന്റെ കണ്ണുകൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ വാക്കുകൊണ്ട് കർത്താവെ, എന്റെ മനോഭാവം കൊണ്ടൊക്കെ ഞാൻ തെറ്റെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് ഒരു പുതിയ അനുഭവം എനിക്ക് തരണമേ. ഞാൻ ഇതിനെല്ലാം കണക്ക് കൊടുക്കണം. എണ്ണി എണ്ണി കണക്ക് തരേണ്ടവരാണല്ലോ. സൂക്ഷ്മതയോട് ജീവിക്കാൻ സഹായിക്കണമേ. ആത്മമായ എന്നെ പണിയണമേ കർത്താവേ. നമുക്ക് ദിവസത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവവേദനത്താൽ നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.